ഈ അധ്യായം, ഈ അവസാന അധ്യായം വിഗ്രഹങ്ങളെ പുച്ഛിച്ചുകൊണ്ടും വിഗ്രഹാരാധകർക്കെതിരെ താക്കീത് ചെയ്തുകൊണ്ടും ജർമിയ എഴുതിയ ഒരു കത്താണ്. പ്രവാസികളുടെ മതാത്മക ജീവിതത്തിനായി വെളിച്ചം വീശുകയും പ്രവാസം എങ്ങനെ ജീവിത നവീകരണത്തിന് ഉപകരിച്ചു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ ദിനം. ബാബിലോൺ രാജാവ് അടിമകളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോകാനിരുന്നവർക്ക് ജർമിയായ ചേഴ്സിന്റെ പകർപ്പ്. ദൈവം തന്നോട് കൽപ്പിച്ച സന്ദേശം അവരെ അറിയിക്കാനായിരുന്നു ഇത്. ദൈവസന്നിധിയിൽ നിങ്ങൾ ചെയ്ത പാപനിമിത്തം ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ നിങ്ങളെ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോകും. അതുകൊണ്ട് നിങ്ങൾക്ക് ബാബിലോണിലെ ദീർഘകാലം 7 തലമുറ വരെ അവിടെ താമസിക്കേണ്ടി വരും. അതിനുശേഷം ഞാൻ നിങ്ങളെ അവിടെ നിന്ന് സമാധാനത്തിൽ തിരിച്ചുകൊണ്ടുവരും. നിങ്ങൾ ബാബിലോണിൽ വെള്ളി, സ്വർണം, മരം എന്നിവ കൊണ്ട് നിർമ്മിച്ച ദേവന്മാരെ കാണും. മനുഷ്യൻ അവയെ തോളിൽ ചുമക്കുന്നു. ജനതകൾ അവയെ ഭയപ്പെടുന്നു. ജനതകളെ പോലെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഈ ദേവന്മാരുടെ മുൻപിലും പിൻപിലും നിന്ന് ജനക്കൂട്ടം ആരാധിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അവയോട് ഭയം തോന്നരുത്. എന്നാൽ നിങ്ങൾ ഹൃദയത്തിൽ പറയണം, കർത്താവേ, അങ്ങയാണ് ഞങ്ങൾ ആരാധിക്കേണ്ടത്. എന്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു. ശില്പികൾ മിനുക്കിയെടുത്തതാണ് അവയുടെ നാവുകൾ. സ്വർണവും വെള്ളിയും പൊതിഞ്ഞതാണ് ഈ വിഗ്രഹങ്ങൾ. സംസാരിക്കാൻ കഴിവില്ലാത്ത വ്യാജദേവന്മാരാണവ. ആഡംബരഭ്രമമുള്ള യുവതികളെ എന്ന പോലെ അവയെ അവർ സുവർണഗിരിയിടം അണിയിക്കുന്നു. പുരോഹിതന്മാർ ചിലപ്പോഴൊക്കെ ഈ ദേവന്മാരിൽ നിന്ന് സ്വർണവും വെള്ളിയും രഹസ്യമായി എടുത്ത് സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അതിൽ നിന്ന് ഉള്ളറയിലെ വേശികൾക്ക് പോലും കൊടുക്കുന്നു. സ്വർണവും വെള്ളിയും മരവും കൊണ്ട് നിർമ്മിച്ച ഈ ദേവന്മാരെ അവർ മനുഷ്യരെ എന്ന പോലെ വസ്ത്രങ്ങൾ അണിയിക്കുന്നു. തുരുമ്പ് പിടിക്കാതെയോ ചെതുക്കിച്ച് പോകാതെയോ തന്നെത്താൻ രക്ഷിക്കാൻ അവയ്ക്കൊന്നിനും സാധ്യമല്ല. രക്താംബരം അണിയിക്കുമ്പോൾ അവയുടെ മുഖത്ത് കട്ടപിടിച്ചിരിക്കുന്ന ക്ഷേത്രത്തിലെ പൊടി തുടച്ചു മാറ്റേണ്ടി വരുന്നു. ദേശാധിപതികളെ പോലെ അവ ചെങ്കോൽ പിടിക്കുന്നു. എന്നാൽ തങ്ങളെ ധിക്കരിക്കുന്നവരെ നശിപ്പിക്കാൻ അവയ്ക്ക് കഴിവില്ല. അതിന്റെ വലത്ത് കയ്യിൽ കടാരിയുമുണ്ട്, കോടാലിയുമുണ്ട്. എന്നാൽ യുദ്ധങ്ങളിൽ നിന്നോ കവർച്ചയിൽ നിന്നോ തന്നെ തന്നെ രക്ഷിക്കാൻ അതിന് കഴിവില്ല. അതുകൊണ്ട് അവ ദേവന്മാരല്ലെന്ന് വ്യക്തമാണ്. അവയെ ഭയപ്പെടേണ്ട. ഉപയോഗശൂന്യമായ പൊട്ടപാത്രങ്ങൾ പോലെയാണ് വിജാതീയരുടെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവന്മാർ. അവിടെ പ്രവേശിക്കുന്നവർ പുറത്തു നിന്ന് പൊടികൊണ്ട് അവയുടെ കണ്ണുകൾ മൂടിയിരിക്കുന്നു. രാജദ്രോഹത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്നവനെ എല്ലാ വർഷത്തുനിന്നും വാതിലടച്ച് സൂക്ഷിക്കുന്നത് പോലെ വിഗ്രഹങ്ങൾ കള്ളന്മാർ അപകരിക്കാതിരിക്കാൻ പുരോഹിതന്മാർ വാതിലുകളും കാലുകളും ഓടാമ്പലുകളും കൊണ്ട് ക്ഷേത്രം സുരക്ഷിതമാക്കുന്നു. തങ്ങൾക്ക് ആവശ്യമുള്ളതിനും കൂടുതൽ വിളക്കുകൾ അവർ ദേവന്മാർക്ക് വേണ്ടി കപ്പിക്കുന്നു. എന്നാൽ അവയിൽ ഒന്നുപോലും കാണാൻ ദേവന്മാർക്ക് കഴിവില്ല. അവ ക്ഷേത്രത്തിന്റെ ദുരാസിന് തുല്യമാണ്. ഭൂമിയിലെ കീടങ്ങൾ അവയെയും അവയുടെ വസ്ത്രങ്ങളെയും തിന്നു നശിപ്പിക്കുമ്പോൾ അവയുടെ ഹൃദയം ഉരുകിയതാണ് അത് എന്ന് മനുഷ്യൻ പറയുന്നു. ക്ഷേത്രത്തിലെ പുക കൊണ്ട് തങ്ങളുടെ മുഖം ഇരുണ്ടു പോയത് അവ അറിയുന്നില്ല. വവ്വാലുകളും മീവൻ പക്ഷികളും പറവകളും വന്ന് അവയുടെ ശരീരത്തിലും ശിരസിലും ഇരിക്കുന്നു. അതുപോലെ തന്നെ പൂച്ചകളും. ഇതിൽ നിന്ന് അവ ദേവന്മാരല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അവയെ ഭയപ്പെടേണ്ട. അലങ്കാരത്തിനായി അവ ധരിക്കുന്ന സ്വർണത്തിൽ ചുറ്റി അഴുക്ക് തുടച്ചില്ലെങ്കിൽ അവ തിളങ്ങുകയില്ല. വാർത്തെടുക്കുമ്പോൾ പോലും അവയ്ക്കൊരു വികാരവും ഇല്ലായിരുന്നു. അവയെ എന്ത് വിലയ്ക്കും വാങ്ങാം, പക്ഷേ അവയ്ക്ക് ജീവനില്ല. കാലുകളില്ലാത്തതിനാൽ അവ മനുഷ്യരെ തോളുകളിൽ വഹിക്കപ്പെടുന്നു. അങ്ങനെ മനുഷ്യവർഗത്തിന് അവയുടെ നിസ്സാരത വ്യക്തമാകുന്നു. അവയെ ആരാധിക്കുന്നവർ ലജ്ജിതരാകുന്നു. എന്തെന്നാൽ അവരാണ് അവയെ ഉറപ്പിച്ചു നിർത്തുന്നത്. അല്ലെങ്കിൽ അവ വീണുപോകും. നിലത്ത് നാട്ടി നിർത്തിയാൽ അവയ്ക്ക് തന്നെ താൻ ചലിക്കാൻ കഴിവില്ല. മരിച്ചിട്ടാൽ അവയ്ക്ക് നേരെ നിൽക്കാനാവില്ല. മരിച്ചവരുടെ മുൻപിൽ എന്ന പോലെയാണ് അവയുടെ മുമ്പിൽ കാഴ്ചകൾ അർപ്പിക്കുന്നത്. ഈ ദേവന്മാർക്ക് കാഴ്ച വയ്ക്കുന്ന ബലിവസ്തുക്കൾ കൊണ്ട് പുരോഹിതന്മാർ വിറ്റ് ആ പണം ഉപയോഗിക്കുന്നു. അതുപോലെ അവരുടെ ഭാര്യമാരും പുറയെടുത്ത് ഉപ്പിട്ട് സൂക്ഷിക്കുന്നു. ദരിദ്രർക്കോ നിസ്സഹായർക്കോ ഒന്നും കൊടുക്കുന്നില്ല. ആർത്തവകാലത്തും പ്രസവാനന്ദവും സ്ത്രീകൾ ആ ബലിവസ്തുക്കളെ സ്പർശിക്കുന്നു. ഇക്കാരണങ്ങളാൽ അവ ദേവന്മാരിൽ നിന്ന് നിങ്ങൾ അറിയുന്നു. അവയെ ഭയപ്പെടേണ്ട. അവയെ എന്തിനാ ദേവന്മാരെന്ന് വിളിക്കണം? സ്വർണവും വെള്ളിയും മരവും കൊണ്ടുള്ള അവയ്ക്ക് സ്ത്രീകൾ ഭക്ഷണം വിളമ്പുന്നു. അവയുടെ ക്ഷേത്രങ്ങളിൽ പുരോഹിതന്മാർ കീറിയ വസ്ത്രങ്ങൾ ധരിച്ചു താടിയും തലയും ശവരം ചെയ്ത് ശിരസ് മറയ്ക്കാതെയും ഇരിക്കുന്നു. മരിച്ചതിന് വേണ്ടിയുള്ള അടിയന്തരത്തിന് ചിലർ ചെയ്യാറുള്ളത് പോലെ അവരുടെ മുൻപിൽ അവർ അലറുകയും മുറവിളി കൂട്ടുകയും ചെയ്യുന്നു. ഭാര്യമാരെയും മക്കളെയും അണിയിക്കാനായി പുരോഹിതന്മാർ തങ്ങളുടെ ദേവന്മാരുടെ വസ്തുക്കളിൽ ചില വെക്കുന്നു. അവയോട് നന്മ ചെയ്താലും തിന്മ ചെയ്താലും പ്രതിഫലം നൽകാൻ അവയ്ക്ക് കഴിവില്ല. രാജാവിനെ നിയമിക്കാനോ സ്ഥാനപ്രശ്നാക്കാനോ അവയ്ക്ക് സാധിക്കുകയില്ല. അതുപോലെ തന്നെ സമ്പത്തോ പണമോ നൽകാൻ അവയ്ക്ക് കഴിവില്ല. ആരെങ്കിലും അവയോട് ശ്രദ്ധം ചെയ്തിട്ട് അനുഷ്ഠിക്കാതിരുന്നാൽ അത് ഈടാക്കാൻ അവയ്ക്ക് സാധിക്കുകയില്ല. മരണത്തിൽ നിന്ന് മോചിപ്പിക്കാനോ ബലവാനിൽ നിന്ന് ദുർബലനെ രക്ഷിക്കാനോ അവയ്ക്ക് കഴിയുകയില്ല. അന്തിന് കാഴ്ച നൽകാനോ ആകുലതയിൽ നിന്നൊരുവനെ വിമുക്തനാക്കാനോ അവയ്ക്ക് സാധിക്കുകയില്ല. വിധവയോട് കാരണം കാണിക്കാനോ അനാഥന് നന്മ ചെയ്യാനോ അവയ്ക്ക് കഴിവില്ല. തടി കൊണ്ട് നിർമ്മിക്കുകയും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിയുകയും ചെയ്തിരിക്കുന്ന ഈ ദേവന്മാർ പർവ്വതങ്ങളിലെ കല്ലുകൾക്ക് സമാനമാണ്. അവയെ ആരാധിക്കുന്നവർ ലജ്ജിതരാകും. എന്നിട്ടും അവ ദേവന്മാരാണെന്ന് കരുതുകയും അപ്രകാരം അവ വിളിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? ഇതിന് പുറമെ കൽദായർ പോലും അവയെ അവഗണിക്കുന്നു. അവർ റൂമിനെ കണ്ടാൽ ബാലിന്റെ അടുത്ത് കൊണ്ടുവന്ന് അവൻ സംസാരശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബാലിന് ഗ്രഹണശക്തിയുണ്ടെന്നാണ് അവരുടെ വിചാരം. എന്നാൽ അവർക്ക് ഇത് മനസ്സിലാക്കി അവയെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. കാരണം അവർക്ക് ബുദ്ധിയില്ല. സ്ത്രീകൾ അരയിൽ ചരട് ചുറ്റി വഴിയരികിലിരുന്ന് കുന്തുരുക്കത്തിന് പകരം തവിട് പുകയ്ക്കുന്നു. യാത്രക്കാരിൽ ആരെങ്കിലും അവളെ ആകർഷിക്കുകയും അവൾ അവനോടുകൂടെ സഹിക്കുകയും ചെയ്താൽ അവൾ തന്റെ അയൽക്കാരി അധിക്ഷേപിക്കുന്നു. എന്തെന്നാൽ അവൾ തന്നെ പോലെ ആകർഷത്വമുള്ളവരല്ല. അവളുടെ ചരട് പൊട്ടിച്ചതുമില്ല. അവയ്ക്ക് വേണ്ടി എന്ത് ചെയ്താലും അത് വ്യക്തമാണ്. എന്നിട്ടും അവ ദേവന്മാരാണെന്ന് ചിലർ കരുതുകയും അപ്രകാരം അവ വിളിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? മരപ്പണിക്കാരും സ്വർണപ്പണിക്കാരുമാണ് അവരുടെ ഉണ്ടാക്കിയത്. ശില്പികൾ ആഗ്രഹിക്കുന്നതല്ലാതെ മറ്റൊന്നുമാകാൻ അവയ്ക്ക് സാധിക്കുകയില്ല. അവയുണ്ടാക്കുന്നവർ പോലും ദീർഘകാലം ജീവിക്കുകയില്ല. അങ്ങനെയെങ്കിൽ അവർ നിർമ്മിച്ച വസ്തുക്കൾക്ക് എങ്ങനെ ദേവന്മാരായിരിക്കാൻ സാധിക്കും? വരും തലമുറയ്ക്ക് നുണകളും നിന്ദയും മാത്രമാണ് അവർ അവശേഷിപ്പിച്ചിരിക്കുന്നത്. യുദ്ധവും നാശവും വരുമ്പോൾ തങ്ങൾക്കും തങ്ങളുടെ ദേവന്മാർക്കും എവിടെ വിളിക്കാൻ കഴിയുമെന്ന് പുരോഹിതന്മാർ കൂടി ആലോചിക്കുന്നു. യുദ്ധത്തിൽ നിന്നോ നാശത്തിൽ നിന്നോ തങ്ങളെ തന്നെ രക്ഷിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവർ ദേവന്മാരല്ലെന്ന് എങ്ങനെ വിശ്വസിക്കാതിരിക്കും? അവർ തടി കൊണ്ട് നിർമ്മിച്ചവയും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞവയും ആയതുകൊണ്ട് കപട വസ്തുക്കളാണെന്ന് ഭാവിയിൽ അറിയപ്പെടും. അവ ദേവന്മാരല്ലെന്നും മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായ വസ്തുക്കളാണെന്നും അവയിൽ ദൈവത്തിന്റെ പ്രവർത്തനം ഒന്നുമില്ലെന്നും എല്ലാ ദേശങ്ങൾക്കും രാജാക്കന്മാർക്കും വെളിപ്പെടും. അപ്പോൾ അവ ദേവന്മാരല്ലെന്ന് ആർക്കും മനസ്സിലാകാതിരിക്കും. ദേശത്ത് രാജാവിനെ നിയമിക്കാനോ മനുഷ്യർക്ക് മഴ നൽകാനോ അവയ്ക്ക് സാധിക്കുകയില്ല. അവയ്ക്ക് സ്വന്തം കാര്യം സ്ഥാപിക്കാനോ നിരപരാധിനെ മോചിപ്പിക്കാനോ സാധ്യമല്ല. എന്തെന്നാൽ അവ ശക്തമാണ്. അവ ആകാശത്തിനും ഭൂമിക്കും മധ്യയുള്ള കാട്ടുകളെ പോലെയാണ്. മരം കൊണ്ട് നിർമ്മിതവും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞവയുമായ ദേവന്മാരുടെ ക്ഷേത്രത്തിന് തീ പിടിക്കുമ്പോൾ അവയുടെ പുരോഹിതന്മാർ ഓടി രക്ഷപ്പെടും. അപ്പോൾ ദേവന്മാർ തുലാം കത്തുന്നത് പോലെ കത്തിപ്പിളരും. മാത്രമല്ല അവയ്ക്ക് രാജാവിനെയോ ശത്രുക്കളെയോ എതിർത്ത് നിൽക്കാൻ സാധിക്കുകയില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവയെ ദേവന്മാരായി കരുതുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത്? തടി കൊണ്ട് നിർമ്മിച്ചതും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞതുമായ ദേവന്മാർക്ക് കള്ളന്മാരിൽ നിന്നോ കവർച്ചക്കാരിൽ നിന്നോ തങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. ശക്തന്മാർ അവയുടെ സ്വർണവും വെള്ളിയും അവതരിച്ചിരിക്കുന്ന വസ്തുക്കളും കൊള്ള വസ്തുക്കളാക്കി എടുത്തുകൊണ്ട് പോകുമ്പോൾ അവയ്ക്ക് തങ്ങളെ തന്നെ രക്ഷിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഈ വ്യാജദേവന്മാരായിരിക്കുന്നതിൽ ഖേദം. ധൈര്യം കാണിക്കുന്ന ഒരു രാജാവോ യജമാനന്റെ ആവശ്യങ്ങൾ സാധിക്കുന്ന വീട്ടുപകരണങ്ങളോ ആയിരിക്കുകയാണ് വീട്ടിലുള്ളത്. സംരക്ഷിക്കുന്ന ഒരു വാതിലോ കൊട്ടാരത്തിലെ മരത്തൂണോ ആയിരിക്കുന്നതാണ് ഈ വ്യാജദേവന്മാരായിരിക്കുന്നതിനേക്കാൾ ഭേദം. പ്രകാശിക്കുകയും ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുകയും ചെയ്യുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അനുസരണമുള്ളവയാണ്. അതുപോലെ തന്നെയാണ് മിന്നൽ പിണരും. അത് മിന്നുമ്പോൾ എല്ലായിടത്തും കാണപ്പെടുന്നു. അങ്ങനെ തന്നെ കാറ്റും എല്ലാ ദേശങ്ങളിലും വീശുന്നു. ദൈവം മേഘങ്ങളോട് ലോകം മുഴുവൻ പോകാൻ കൽപ്പിക്കുമ്പോൾ അവ അവിടുത്തെ ആജ്ഞകൾ അനുസരിക്കുന്നു. പർവ്വതങ്ങളും വൃക്ഷങ്ങളും ദഹിപ്പിക്കുന്നതിനായി ആകാശത്തിൽ അഗ്നി അയക്കുമ്പോൾ അത് ആജ്ഞ അനുസരിക്കുന്നു. എന്നാൽ ഈ വിഗ്രഹങ്ങളെ രൂപത്തിലോ ശക്തിയിലോ അവയോട് കൊള്ളം ചെയ്യാനാവുകയില്ല. അതിനാൽ ആരും അവയെ ദേവന്മാരാണെന്ന് കരുതുകയോ അപ്രകാരം വിളിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ അവയ്ക്ക് വിധി പ്രസ്താവിക്കാനോ മനുഷ്യർക്ക് നന്മ ചെയ്യാനോ കഴിവില്ല. അതുകൊണ്ട് അവ ദേവന്മാരല്ലെന്നറിയുവിൻ. അവയെ ഭയപ്പെടേണ്ട. അവയ്ക്ക് രാജാക്കന്മാരെ ശപിക്കാനോ അനുഗ്രഹിക്കാനോ ശക്തിയില്ല. ആകാശത്തിലും ജനതകളിടയിലും അടയാളങ്ങൾ കാണിക്കാനോ സൂര്യനെ പോലെ ശോഭിക്കാനോ ചന്ദ്രനെ പോലെ പ്രകാശം നൽകാനോ അവയ്ക്ക് കഴിവില്ല. അവയേക്കാൾ എത്ര ഭേദമാണ് വന്യമൃഗങ്ങൾ. എന്തെന്നാൽ അവയ്ക്ക് ഓടി ഒളിക്കാനും രക്ഷപ്പെടാനും അറിയാം. അതുകൊണ്ട് അവ ദേവന്മാരാണെന്നതിന് ഒരു തെളിവുമില്ല. അവയെ ഭയപ്പെടേണ്ട. പള്ളരിത്തോട്ടത്തിൽ സ്ഥാപിക്കുന്ന നോക്കുകുത്തി ഒന്നും സംരക്ഷിക്കാത്തതുപോലെ തന്നെയാണ് മരം കൊണ്ട് നിർമ്മിച്ചതും സ്വർണവും വെള്ളിയും പൊതിഞ്ഞതുമായ അവരുടെ ദേവന്മാർ. അതുപോലെ തന്നെ തടി കൊണ്ട് നിർമ്മിച്ചതും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞതുമായ അവരുടെ ദേവന്മാർ ഏത് പക്ഷിയും വന്നിരിക്കുന്ന ഉദ്യാനത്തിലെ മുൾച്ചെടി പോലെയും അന്ധകാരത്തിലെറിയപ്പെട്ട മൃതശരീരം പോലെയുമാണ്. അവ ധരിച്ചിരിക്കുന്ന ദ്രവിച്ച ധൂമ്രവസ്ത്രവും ക്ഷണവസ്ത്രവും കൊണ്ട് തന്നെ അവ ദേവന്മാരല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അവസാനം അവയെല്ലാം നിശേഷം നശിക്കുകയും ദേശത്തിന് അപമാനമായി തീരുകയും ചെയ്യും. അതിനാൽ വിഗ്രഹങ്ങളില്ലാത്ത നീതിമാനാണ് ഉത്തമൻ. അവൻ ആക്ഷേപങ്ങൾക്ക് അതീതനായിരിക്കും. ദൈവമേ സ്തുതനയ്ക്ക് യോഗ്യമാകുന്നു. ബാധിക്കുന്നു.
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ അർത്ഥാവത്തിൽ തിരുനാമത്തിൽ വന്നതിന് പരിപാലിക്കുന്നവന് വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിവരങ്ങളിൽ സ്തുതി. ശ്രീയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗസ്വദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച തോറും നടത്തി വരുന്ന ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ വിശ്വാസികളെയും വളരെ സ്നേഹാദരോടുകൂടി ഈ സമയത്ത് സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകമായിട്ട് ഈ പ്രാർത്ഥന വളരെ അനുഗ്രഹീതമായ വിധത്തിൽ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന സർവശക്തനെ വീണ്ടും ആരാധിക്കുകയും സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഈ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്ന എല്ലാ കൈത്താങ്ങളും നന്ന് സജീവമായ നേതൃത്വം കൊടുക്കുന്ന പത്രാസനത്തിന് മെത്രാപ്പോലിത്തത്തിന് മനസ്സിനെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ അനുഗ്രഹീതമായ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശ്വസിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന എല്ലാ അന്യ ശ്രേഷ്ഠരെയും ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ആശ്വസിക്കട്ടെ. പത്രാസനത്തിന്റെ അകത്തും പുറത്തുമായി വിവിധ സ്ഥലങ്ങളിൽ ഈ പ്രാർത്ഥന നിരന്തരം സംബന്ധിക്കുകയും പ്രത്യേകിച്ച് സഹായം നൽകുകയും ചെയ്യുന്ന എല്ലാ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോൾ അനങ്ങനെ കൂടിയിരിക്കുന്ന തരത്തിലുള്ള വിശ്വാസികൾ ചേർന്ന് ഒരു ഗാനം ആലപിക്കും. അതേ തുടർന്ന് ആരംഭിക്കുന്നു.
സുവിശേഷ ഗീതങ്ങളിലെ 197-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. ഇസ്രായേൽ ജനഗതിയെ മരുഭൂമി വഴിയായി ചെങ്കടലിന് അപ്പുറമെത്തിച്ച ദൈവത്തിന്റെ വലിയ കരം. ഇന്ന് നമ്മോട് കൂടെയിരുന്ന അനുദിന ജീവിതത്തിൽ നമ്മെ നടത്തുമെന്നുള്ള വലിയ പ്രത്യാശയോടെ നമുക്ക് ചേർന്ന് ഈ ഗാനം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 197-ാമത്തെ ഗീതം, എൻ പ്രിയൻ വലന്തരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനംതോറും. എൻ പ്രിയൻ വാലങ്കാരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. പാതറുകയില്ല ഞാൻ, പാതറുകയില്ല ഞാൻ. പ്രതികൂല മനവതി വന്നിടിലും വീഴുകയില്ല. കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരേ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരേ. എരിയും തിരുളാം ഏതിരായെരിഞ്ഞാൽ, ശത്രുക്കിനേ പോൽ വീഴ്ത്തപ്പെട്ടാൽ, എന്നോടു കൂടെയും അഗ്നിയിലിറങ്ങി. അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂല മാനവതി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭന മാനവതി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ, ദാനിയേലെ പോൽ വീഴ്ത്തപ്പെട്ടാൽ, സിംഹത്തെ സൃഷ്ടിച്ച നിസ്നേഹ നായകൻ കണ്ണാണി പോലെന്നെ കാത്തുകൊള്ളും. സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹ നായകൻ കണ്ണാണി പോലെന്നെ കാത്തുകൊള്ളും. പാതറുകയില്ല ഞാൻ, പാതറുകയില്ല ഞാൻ, പ്രതികൂല മാനവതി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭന മാനവതി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. കരിത്തു തോട്ടിലെ വെള്ളം വറ്റിയാലും, കാക്കയിൻ വരവും നിന്നിടിലും, താരാപത്തൊരുക്കി ഏലിയാവെ പോറ്റിയാ, എൻ പ്രിയനെന്നെയും പോറ്റിക്കൊള്ളും. താരാപത്തൊരുക്കി ഏലിയാവെ പോറ്റിയാ, എൻ പ്രിയനെന്നെയും പോറ്റിക്കൊള്ളും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂല മാനവതി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭന മാനവതി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. മണ്ണോടു മണ്ണായി ഞാൻ അമർന്നു പോയാലും, എൻ കാന്തനേച്ചു കൈവിടില്ല, എന്നെ ഉയർപ്പിക്കും വിൻശരീരത്തോടെ, കൈക്കൊള്ളുമേഴയെ മഹത്വത്തിൽ. എന്നെ ഉയർപ്പിക്കും വിൻശരീരത്തോടെ, കൈക്കൊള്ളുമേഴയെ മഹത്വത്തിൽ. പാതറുകയില്ല ഞാൻ, പാതറുകയില്ല ഞാൻ, പ്രതികൂല മാനവതി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴു പ്രലോഭന മാനവാദി വന്നിടയിലും എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാതെ നടത്തിടും അന്ത്യം വരെ എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാതെ നടത്തിടും അന്ത്യം വരെ
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ഒരു നാമത്തിൽ ഒന്നാനും വാഴ്ചകളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവ് കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് കരുണ ചെയ്യണമേ, ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, ഭാവിയിലായതിനും ചേടിയാരോട് കരുണയിൽ നമസ്കാര രാജാവ് നിനക്ക് സ്തുതി പാറിക്കുമോ, സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, നിന്റെ ദ്രവ്യം കുഴത്തെ പോലെ ഭൂമി ആകേണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള പുണ്യങ്ങൾക്ക് തരേണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കേണമേ, പരീക്ഷയിലേക്ക് ആദർശങ്ങളും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളേണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മാത്രവും നിനക്കുള്ളതാകുന്നു. സ്വാമീ കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, വാഴ്ത്തപ്പെട്ടവനാകുന്നു, യുദ്ധമുള്ള മറിയമേ, തമ്പുരാന്റെയമേ, ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സുമേത്തും തമ്പുരാനോട്
അപേക്ഷിക്കേണ്ടമേൻമാർ, സകല ഭാഗ്യങ്ങളിൽ നിന്നും ഉന്നതമായ ഭാഗ്യം ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത കർത്താവേ, ആ ഭാഗ്യത്തിന് ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. ഞങ്ങളോട് നീ അറിയിച്ചിട്ടുള്ള ശരണത്തെ അന്വേഷിച്ച് പറയുന്ന ഞങ്ങളുടെ ആത്മാവിന് നീ ശരണം തരണമേ. എന്തെന്നാൽ ഞങ്ങൾ വെടിപ്പില്ലാത്തവരും അയോഗ്യന്മാരുമാകുന്നു. നിന്റെ തിരുവിരാകുന്ന ഒഴികെയുള്ള വെള്ളം ഞങ്ങളുടെ കറകളുടെ ബഹുത്വത്തെ കഴുകി സബളീകരിക്കണമേ. ഞങ്ങളെ നീതീകരണത്തിനായി ചിന്തിയ തിരുരക്തം ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ശുദ്ധീകരണത്തിനുള്ള വിലയായി തീരുകയും ചെയ്യണമേ. എന്റെ കർത്താവേ, നിനക്കില്ലാത്തതും ഞങ്ങൾക്ക് ഉള്ളതുമായതിനെ നീ എടുത്ത്, ഞങ്ങൾക്കില്ലാത്തതും നിനക്ക് ഉള്ളതുമായതിനെ ഞങ്ങൾക്ക് നീ തരണമേ. ഞങ്ങളുടെ വലുതായ അന്യായ
നിമിത്തം
നിന്നെ പുറപ്പെടുവിച്ച് നിന്റെ കരുണയാ നിന്റെ ഇതിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. മഹത്വമേറിയ നിന്റെ പ്രകാശ ലോകത്തിൽ ഞങ്ങളെ വസിപ്പിക്കണമേ. നിനക്ക് സകലത്തിൽ നിന്നും സകലത്തെയും എന്നുമെന്നേക്കും സ്തുതിയാമീൻ ബാലക്കുമോ.
ദൈവത്തിന്റെ ധന്യനാമത്തിനെ മോശമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പ് അച്ഛൻ, വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, അനുഗ്രഹീതമായി ശുശ്രൂഷയിൽ ഈ ബുധനാഴ്ചയിൽ നമുക്ക് ഒന്നിച്ചു കൂടുവാനും വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ദൈവാത്മാവിൽ ഒരുമനപ്പെട്ടുകൊണ്ട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കുവാനും നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ആഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച എന്ന് പറയുന്നത്. മലങ്കര സഭയുടെ മഹാപരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഓർമ്മ ദിവസം സഭ കൊണ്ടാടിയ അവസരമായിരുന്നുവല്ലോ. ആയിരക്കണക്കിന് മനുഷ്യർ ആ വിശുദ്ധന്റെ കബറിടത്തിലേക്ക് പദയാത്രികരായും അല്ലാതെയും വന്നെത്തുകയും ആ പിതാവിന്റെ ഓർമ്മ ഏറ്റവും അനുഗ്രഹകരമായിട്ട് നിർവഹിക്കുവാൻ തക്കവണ്ണം ഇടയാകുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സംഗതിയായിട്ട് തന്നെ കാണാം. ഈ ഭദ്രാസനത്തിന്റെയും പ്രത്യേകിച്ച് നോർത്ത് അമേരിക്കയിലും എല്ലാ പള്ളികളിലും അവിശുദ്ധന്റെ മധ്യസ്ഥത നേടുകയും പെരുന്നാളുകൾ മസ്തിയായിട്ട് കൊണ്ടാടുകയും ചെയ്യുന്നു. ഇന്ന്
മറ്റൊരു തരത്തിൽ സഭയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നവംബർ 5 നോർത്ത് ഇന്ത്യൻ മിഷന് മലങ്കര സഭയിൽ തുടക്കം കുറിച്ച അഭിയന്തനായ സ്റ്റെഫാനോസ് മാർ തെവോദോസിയോസ് തിരുമേനിയുടെ ഓർമ്മ ദിവസമാണ്. 2008 നവംബർ 5 അദ്ദേഹം മസ്കറ്റിൽ വെച്ച് കാലം ചെയ്യുന്നത്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിസ്മരിക്കുവാൻ പാടില്ലാത്ത ഒരു പിതാവാണ് സ്റ്റെഫാനോസ് മാർ തെവോദോസിയോസ് തിരുമേനി. അദ്ദേഹത്തിന്റെ പെരുന്നാൾ അദ്ദേഹം കബറടങ്ങിയിരിക്കുന്ന ബിലായ് സെന്റ് തോമസ് ആശ്രമത്തിൽ ഈ ദിവസങ്ങളിൽ കൊണ്ടാടുകയാണ്. പിതാവിനെ ദൈവത്തിന്റെ കീഴിൽ ഓർക്കാം. ആ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥതയും നമുക്ക് തേടാം. മലങ്കര സഭയുടെ നോർത്ത് ഇന്ത്യൻ മിഷന് തുടക്കം കുറിച്ച അല്ലെങ്കിൽ അതിന് ഒരു പുതിയ മാനം നൽകിയ അനേകരെ മലങ്കര സഭയുടെ യശസ് ഭാരതത്തിന്റെ വിവിധ മേഖലകളിൽ ഉയർത്തുവാൻ തക്കവണ്ണം യത്നിച്ച ആ പിതാവിന്റെ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ നമ്മൾക്കും തുടരുവാൻ ഉള്ള ഒരു ചുമതലയുണ്ട് എന്നുള്ളതും പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ആ പിതാവിന്റെ മധ്യസ്ഥതയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ തേടുന്നു. ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ബി സി ജോർജച്ചനാണ്. വാൻകൂവർ സെന്റ് ജോർജ് പള്ളി വികാരിയാണ് അച്ഛൻ. അച്ഛൻ എല്ലാവർക്കും നമ്മുടെ ഭദ്രാസനത്തിലെ എല്ലാവർക്കും പ്രത്യേകിച്ച് അറിവുള്ള അറിയാവുന്ന വ്യക്തിയാണ്. അത് മർത്തമറിയ സമാജത്തിന്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളിലൂടെയും അതുപോലെ തന്നെ ദിവ്യബോധനത്തിന്റെ ക്ലാസ്സുകളിലൂടെയും മറ്റെല്ലാ പ്രവർത്തനങ്ങളിലൂടെയും അച്ഛൻ വളരെ ശക്തമായ നേതൃത്വം ഈ ശുശ്രൂഷയ്ക്ക് നൽകുന്നു എന്നുള്ളത് കൊണ്ട് അച്ഛനെ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അച്ഛനെ സന്തോഷത്തോടുകൂടി ഇന്നത്തെ ഈ സുവിശേഷ ധ്യാന യോഗത്തിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുകയും തുടർന്ന് ബഹുമാനപ്പെട്ട ബി സി ജോർജച്ചൻ ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 302 ഗീതം നമുക്ക് പാടാം. കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ എന്നുള്ളതായ ഗീതം കർത്താവിന്റെ 2 വരവിനെ കുറിച്ചുള്ളതായ ചില നല്ല ചിന്തകൾ നമ്മെ ഓർമ്മിപ്പിക്കുകയും കർത്താവിന്റെ വരവിലേക്ക് നമ്മെ ഒരുക്കുവാൻ തക്കവണ്ണം ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന ഈ ഗീതം നമുക്ക് ചേർന്ന് പാടാം. പാഠപുസ്തകത്തിലെ 302 ഗീതം.
കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ട നഷ്ട ചോദനകൾ മാറിപ്പോയിടും. കർത്താവിന്റെ കരമന്നു തുടച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും തീർന്നു പോയിടും. ആമേൻ. കർത്താവേ വേഗം വരണേ. ആമേൻ. കർത്താവേ നിൻരാജ്യം വരണേ. ആമേൻ. കർത്താവേ വേഗം വരണേ. ആമേൻ. കർത്താവേ നിൻരാജ്യം വരണേ. കൂടാരമാകും ഭൗമഭവനം കൂടുവിട്ടു പറന്നു പോകും. കൈപ്പണിയല്ലാത്ത നിത്യഭവനം കർത്താവ് ഒരുക്കുന്നു നമുക്ക്. കൂടാരമാകും ഭൗമഭവനം കൂടുവിട്ടു പറന്നു പോകും. കൈപ്പണിയല്ലാത്ത നിത്യഭവനം കർത്താവ് ഒരുക്കുന്നു നമുക്ക്. ആമേൻ. കർത്താവേ വേഗം വരണേ. ആമേൻ. കർത്താവേ നിൻരാജ്യം വരണേ. ആമേൻ. കർത്താവേ വേഗം വരണേ. ആമേൻ. കർത്താവേ നിൻരാജ്യം വരണേ. കുഞ്ഞാട്ടിൻ കല്യാണമാടുത്തുവല്ലോ കാത്തിരിക്കുന്ന വിശുദ്ധരേ. കർത്താവിൻ ഗംഭീരനാദം കേൾക്കുമ്പോൾ കർത്തനാടപ്പോടെ പോകുന്ന കുഞ്ഞാട്ടിൻ കല്യാണമാടുത്തുവല്ലോ കാത്തി കർത്താവിൻ ഗംഭീര നാദം കേൾക്കുമ്പോൾ കൂടെ പോകും നാം. ആമേൻ കർത്താവേ രകം വരണേ, ആമേൻ കർത്താവേ രാജ്യം വരണേ, ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ രാജ്യം വരണേ. കാലം കഴിയും ഈ ലോകമഴിയും, കാൺമതെല്ലാം മാറിപ്പോയിടും, കർത്താവിൻ യുഗം കാണും തേടും നിത്യമായി. കാലം കഴിയും ഈ ലോകമഴിയും, കാൺമതെല്ലാം മാറിപ്പോയിടും, കർത്താവിൻ യുഗം വെള്ളിത്തേടുമ്പോൾ കാണും തിരുമുഖം നിത്യമായി. ആമേൻ കർത്താവേ രകം വരണേ, ആമേൻ കർത്താവേ രാജ്യം വരണേ, ആമേൻ കർത്താവേ രകം വരണേ, ആമേൻ കർത്താവേ രാജ്യം വരണേ. കർത്താവിൻ വരവിൽ നമ്മെ എഴുത്തിടുമ്പോൾ കഷ്ടനഷ്ട ചോദനകൾ മാറിപ്പോയിടും, കർത്താവിന്റെ കരമന്നു തുടച്ചിടുമ്പോ കണ്ണുനീരും വേദനയും തീർന്നുപോയിടും. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ രാജ്യം വരണേ, ആമേൻ കർത്താവേ വേഗം വരണേ,
ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിയന്ത തിരുമനസ്സെ വന്നിയ കുറച്ച് വന്നിയ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹം, ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും ദൈവസ്നേഹിതായിരിക്കാൻ ദൈവമെടു നൽകിയതിനെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. അഭ്യുന്യ തിരുമനസ്സുകൊണ്ട് ആമുഖമായി നമ്മളെ ചുരുങ്ങിയ വാക്കുകളിൽ ഓർപ്പിച്ചതുപോലെ വിശുദ്ധ സഭയെ സംബന്ധിച്ച് വളരെ ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പരിശുദ്ധനായ പരമ്പരയുടെ ഓർമ്മ പെരുന്നാൾ നമ്മൾ ആചരിച്ചു. നമ്മളും ആ വിശുദ്ധി തിരികെ പിടിക്കുവാൻ തക്കവണ്ണം ഉള്ള വലിയൊരു ആഹ്വാനമാണ് ഓരോ പെരുന്നാളുകളും. പരിശുദ്ധനായ പരമ്പര തിരുമേനി ഇത് ലോകത്തിൽ നമ്മളെപ്പോലെ തന്നെ ധാരാളം ലൗകികമായിരിക്കുന്ന വിഷയങ്ങളെ തരണം ചെയ്ത് വിശുദ്ധിയിൽ ജീവിച്ചത് കൊണ്ടാണ് പരിശുദ്ധനെന്ന് നമ്മൾ നാമകരണം ചെയ്ത് നമുക്ക് മുമ്പിൽ ഒരു വലിയ മാതൃകയായി പരിശുദ്ധ തിരുമേനിയെ വച്ചിരിക്കുന്നത്. ആ പരിശുദ്ധന്റെ ഓർമ്മ പെരുന്നാൾ ആചരിക്കുമ്പോഴെല്ലാം വിശുദ്ധിയിലേക്കുള്ള വലിയ ക്ഷണം നമുക്കുണ്ട്. നമ്മൾ വിശുദ്ധരായി തീരുക എന്നുള്ളതാണ് പെരുന്നാൾ ആചരിക്കുന്നതിന്റെ ഉദ്ദേശം. മാധ്യസ്ഥം ആചരിച്ച് പരിശുദ്ധന്റെ കബറിടത്തിൽ നിന്നും അസ്ഥികളിൽ നിന്നും തിരുശേഷിപ്പുകളിൽ നിന്നുമെല്ലാം അനുഗ്രഹങ്ങൾ പ്രാപിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമല്ല, അതിനേക്കാൾ ഉപരി നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ജീവിതം വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള വലിയൊരു ആഹ്വാനം കൂടി പരിശുദ്ധന്റെ ഓർമ്മ പെരുന്നാൾ നമുക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സഭയെ സംബന്ധിച്ച് ഉള്ള ശ്രേഷ്ഠമായ ദിവസമാണല്ലോ കൂടുശീത്വം. അതും സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ദി ചർച്ച്, സഭയുടെ വിശുദ്ധീകരണമാണ്, ആണ്ടടക്ക ആരാധനയുടെ ആരംഭ ദിവസമാണ്, വിശുദ്ധിക്ക് വേണ്ടിയുള്ള ആഹ്വാനമാണ്. ഇക്കാര്യങ്ങളെല്ലാം ഒന്നു ചേർന്ന് വരുന്നത് കൊണ്ട് ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാനും വിശുദ്ധി എന്നുള്ള ഒരു പ്രധാന വിഷയം എടുത്തുകൊണ്ട് ചില ആശയങ്ങൾ മാത്രം മനസ്സിൽ ഉരുത്തിരിഞ്ഞ ചില ആശയങ്ങൾ മാത്രം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടാണ് ഇന്നത്തെ ദിവസം കർത്താവിൽ ശരണപ്പെടുന്നത്. നമുക്ക് ആന്തരികമായിരിക്കുന്ന വിശുദ്ധി നൽകിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ആ വിശുദ്ധി തിരികെ പിടിക്കണമെന്നുള്ള ഒരു പ്രധാന ആഹ്വാനം മാത്രം നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം.
മദർ തെരേസയെ കാണാനായിട്ട് കേരളത്തിൽ നിന്ന് ഒരു വൈദികൻ ചെന്നു. ഈ വൈദികനെ പരിചയപ്പെടുത്തിക്കൊണ്ട് മലയാളിയായ ഒരു സിസ്റ്റർ മദർ തെരേസയോട് പറഞ്ഞു, ഹീസ് എ ഗുഡ് പ്രീസ്റ്റ് ഫ്രം കേരള. അതിന് മറുപടിയായിട്ട് മദർ തെരേസ പറഞ്ഞത്, ഡോണ്ട് കോൾ ഹിം ഗുഡ്, കോൾ ഹിം ഹോളി. നല്ല വൈദികൻ എന്ന് പറയണ്ട, വിശുദ്ധൻ എന്ന് അദ്ദേഹത്തെ വിളിക്കൂ. ഇത് വലിയൊരു ആഹ്വാനമാണ്. ഈ വിശുദ്ധി എന്നുള്ള പദം നമ്മൾ തീരെ ഇപ്പൊ അങ്ങോട്ട് ഉപയോഗിക്കുന്നില്ല, അതായത് നല്ലത് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നു. നമ്മുടെ മക്കളെ നല്ല മക്കളാക്കാനായിട്ടാണ് നമുക്ക് ആഗ്രഹം. നല്ല മക്കളായി തീരുക, നല്ല മനുഷ്യരായി തീരുക, നല്ലത് നല്ലത് എന്നുള്ള വാക്ക, വിശുദ്ധി എന്നുള്ളതിനേക്കാളും നല്ലത് എന്നുള്ള വാക്കാണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിനകത്തൊരു സോഫിസ്റ്റിക്കേഷൻ ഉണ്ട്. ഒരു പ്രിറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ നന്മ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. നമ്മൾ ചുറ്റുപാട് നോക്കിയാൽ നല്ലത് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിനയത്തോടെ പെരുമാറുന്ന, സഹിഷ്ണുതയോടെ പെരുമാറുന്ന ആ ഒരു ജീവിതശൈലിയായിരിക്കും. കുറച്ച് പൊളൈറ്റ് ആയിട്ട്, എത്തിക്കലായിട്ടൊക്കെ ജീവിക്കുന്ന ജീവിതശൈലിയായിരിക്കും നന്മ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതൊരിക്കലും ആന്തരിക വിശുദ്ധിയുടെ ഒരു അടിസ്ഥാനവും മാനദണ്ഡവും ഒന്നും ആകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. സാധാരണ എല്ലാ മനുഷ്യരും നല്ല മനുഷ്യരാ. പക്ഷെ നമ്മളെ വിശ്വാസികൾ എന്നുള്ള രീതിയിൽ, സഭയുടെ മക്കൾ എന്നുള്ള രീതിയിൽ നമ്മൾ വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടണമെന്നുള്ളതാണ് കൂടോശീത പെരുന്നാളോടുകൂടി സഭയുടെ ആരാധന വർഷം ആരംഭിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുകൊണ്ട് നല്ലത് എന്നുള്ളതിന് പകരം ആഴമുള്ള പദമാണ് സഭ ഉപയോഗിക്കുന്നത്, വിശുദ്ധർ എന്നുള്ള വാക്ക്. ആദിമ ക്രിസ്ത്യാനിറ്റി നമുക്കറിയാം, ഇന്നത്തെ എല്ലാ തിന്മകളുടെയും വിത്ത് ആദിമ ക്രൈസ്തവരോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ അവരങ്ങോട്ടും ഇങ്ങോട്ടും കത്തെഴുതുന്ന സമയത്ത് ഇന്നടത്തെ വിശുദ്ധർ അടുത്ത സഭയിലെ വിശുദ്ധരെ അഭിവാദനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് ലീഹായുടെ ലേഖനങ്ങളിലെല്ലാം വിശുദ്ധരെന്നാണ് വിശ്വാസികളെ മുഴുവൻ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. എന്തിനാണ് അവർ വിശുദ്ധരെന്നുള്ള വാക്കിനാൽ അറിയപ്പെട്ടത്? ഞാൻ പറഞ്ഞല്ലോ, അവരെല്ലാ തിന്മകളുടെയും അത്യുജീവിക്കാനായിരുന്നു. സത്യത്തിൽ അത് അവരുടെ ഒരു ആസ്പിറേഷനാ, ഒരു ചെറിഷ് ഡിസയർ. അവരുടെ വിശുദ്ധരായി തീരുവാനുള്ള ആ പദം ഉപയോഗിക്കുന്നത് വഴി വിശുദ്ധരായി തീരുവാനുള്ള അവരുടെ അദമ്യമായ ആഗ്രഹമാണ് അവിടെ നമ്മൾ കാണുന്നത്. നമുക്കറിയാം ആദിമ ക്രിസ്ത്യാനിറ്റി അടിമകളുടെ മതമായിരുന്നു. എല്ലാം ശ്രേഷ്ഠമായ ധനാഢ്യരായ മനുഷ്യരൊന്നും അല്ല ആദിമ ക്രിസ്ത്യാനിറ്റിയിൽ വന്നിരുന്നത്. അവിശുദ്ധിയുടെ അഴിഞ്ഞാട്ടമൊക്കെ സഭയിലേക്ക് വന്നിരുന്നവരുടെ ജീവിതത്തിൽ അതിന് മുൻപ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്നാണ് അവര് വിശുദ്ധരായി വേർതിരിക്കപ്പെട്ട് സഭയിലേക്ക് ചേർക്കപ്പെടുന്നത്. അതിന് ഉദാഹരണമായിട്ട് എപ്പോഴും പറയുന്ന കാര്യമല്ല, കൊരിന്ത്യ സഭയിലെ കാര്യം പറയാറുണ്ട്. എല്ലാ തിന്മകളുടെയും ഉറവിടമായിരുന്നു ഈ കൊരിന്തോസ് എന്ന് പറയുന്നത്. അവിടെ കച്ചവടമാണ് പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറയുന്നത്. അവിടെ കമ്പോളമുണ്ട്. അപ്പൊ സാംസ്കാരികമായിരിക്കുന്ന ഈ കച്ചവടവും കമ്പോളവുമായിട്ട് ബന്ധിക്കാവുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ചേർന്ന് വരുന്ന എല്ലാ സാംസ്കാരിക അപഖ്യാതികളും ഈ കൊരിന്തിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും ഒരു സഭ കത്തെഴുമ്പോൾ ഇന്നയെടുത്ത് വിശുദ്ധരെ അഭിവാദനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ വിശുദ്ധി നമുക്ക് തിരികെ പിടിക്കാൻ സാധിക്കണമെന്ന് പ്രത്യേകിച്ച് നമുക്ക് ഓർക്കാം ഈ ദിവസങ്ങളിൽ. വേദപുസ്തകത്തിന്റെ ആത്യന്തികമായിരിക്കുന്ന ക്ഷണവും അതിലേക്ക് തന്നെയാണ്, നമ്മൾ വിശുദ്ധിയെ തിരികെ പിടിക്കുക എന്നുള്ളത്. ബി ഹോളി ആസ് ഐ എം ഹോളി. ലേവ്യ പുസ്തകം 11:45 വാക്യത്തിൽ ദൈവനമ്പുരാൻ ഓർപ്പിക്കുന്ന കാര്യമാണ്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. 1 പത്രോസ് 1:16 വാക്യത്തിൽ പത്രോസ് ലീഹാലെടുത്ത് കോട്ട് ചെയ്യുന്നുണ്ട്, ബി ഹോളി ആസ് ഐ എം ഹോളി. ദൈവനമ്പുരാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മൾ വിശുദ്ധിയിലേക്ക് തിരികെ വരിക എന്നുള്ള വലിയ ആഹ്വാനമാണ് തിരുവചനം മുഴുവൻ ഓർപ്പിക്കുന്നത്. യേശുമ്പുരാൻ അത് തന്നെയാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. നമുക്കറിയാം ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അതിന് ധാരാളം വിശേഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവം ഹോളി ആയിരിക്കുന്ന പോലെ നമ്മൾ ഹോളി ആയിരിക്കാനുള്ള പ്രധാന ആശയം തന്നെയാണ് അതിന്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിശുദ്ധിയിലേക്കുള്ള ക്ഷണം എന്ന് പറയുന്നത് കേവലം എത്തിക്കലാകാനോ അല്ലെങ്കിൽ ഒന്ന് പൊളൈറ്റ് ആകാനായിട്ടുള്ള ഒരു ക്ഷണം മാത്രമല്ല, അതിനേക്കാൾ ഉപരി അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു നിഷ്കളങ്കതയിലേക്കുള്ള ക്ഷണമാണ് തിരുവചനം ഓർപ്പിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. ഡോണ്ട് കോൾ ഹിം ഗുഡ്, കോൾ ഹിം ഹോളി എന്നുള്ള ആഹ്വാനവും അതിലേക്ക് തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം, നല്ല മക്കളാവുകയല്ല, ബി ഹോളി, വിശുദ്ധരായ കുഞ്ഞുങ്ങളായിട്ട് വളർന്നു പോകണം. യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ അതാണ് നമ്മൾ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17:19 നമ്മൾ വായിക്കുന്നുണ്ട്. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. യേശു തമ്പുരാൻ തന്നെ തന്നെ ഇഹലോക ജീവിതത്തിൽ പാപം ചെയ്യുവാനുള്ള സാധ്യതയും അല്ലെങ്കിൽ ചുറ്റുപാടും പാപത്തിന്റെ വശീകരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ട് അതിൽ നിന്ന് വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്റെ മാനുഷിക ജീവിതത്തിലും തന്നെ തന്നെ വിശുദ്ധീകരിച്ചത് എന്തിനു വേണ്ടിയാ? മറ്റുള്ളവരും സാക്ഷാൽ വിശുദ്ധരായി തീരേണ്ടതിന് വേണ്ടി. യേശുവിന്റെ ഇന്റർസെസറി പ്രയറാണ് നമ്മൾ അവിടെ കാണുന്നത്. നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ഇന്റർസെഷൻ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി തന്നെയുള്ള പ്രാർത്ഥനയൊന്നുമല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനകൾ മാറേണ്ടിയിരിക്കുന്നു. പിതാവേ, മറ്റുള്ളവർ വിശുദ്ധീകരിക്കപ്പെടാനായി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടി നമ്മൾ ആരംഭിക്കണം. പിതാവേ, മറ്റുള്ളവർ വിശുദ്ധീകരിക്കപ്പെടാനായി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്നൊരു പ്രാർത്ഥന നമ്മൾ ആരംഭിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അപ്പം നമുക്കൊരു സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. ജീസസ് ക്രൈസ്റ്റ് ഈസ് എ പോസിബിലിറ്റി ഫോർ അസ് ടു ബിക്കം ഹോളി. യേശു ക്രിസ്തു തന്നെയാ വിശുദ്ധരായി തീരുവാൻ നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ മാതൃക. നമ്മുടെ കഴിഞ്ഞകാല ജീവിതം ഒന്നും ദൈവസന്നിധിയിൽ പ്രസക്തമല്ല. തുടക്കം എങ്ങനെയുള്ളതൊന്നും പ്രശ്നമല്ല, നമ്മളെങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗലാത്തിലേഖനം 3:3 പൗലോസ് ശ്ലീഹായുടെ ഒരു ചോദ്യമുണ്ട്. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ അവസാനിപ്പിക്കുന്നത്? നമ്മൾ അവസാനിപ്പിക്കുന്നത് പ്രസക്തമായ കാര്യമാണ്. നീ ജഡം കൊണ്ട് ആരംഭിച്ചാലും ആത്മാവ് കൊണ്ട് അവസാനിപ്പിക്കുവാനുള്ള ഒരു ആഹ്വാനം അവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നീ എങ്ങനെ ആരംഭിച്ചു എന്നുള്ളത് പ്രശ്നമല്ല, എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നുള്ളത് പ്രസക്തമാണ്. മത്തായിയുടെയും സക്കായിയുടെയും ഒക്കെ ജീവിതത്തിൽ ചുങ്കക്കാരായിരുന്നു അവര്. പക്ഷേ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി വിശുദ്ധിയിലേക്ക് കടന്നു വരാൻ അവർക്ക് സാധിച്ചു. ശമരിയാസ്ത്രീയെയും പാപിനി സ്ത്രീയും ഒക്കെ നമുക്കറിയാം. എന്തിനാ ഈ പറയുന്ന പൗലോസ് ശ്ലീഹ തന്നെ ക്രിസ്ത്യാനികളുടെ രക്തം ചിന്തിയ വ്യക്തിയാണ് പൗലോസ് ശ്ലീഹ. എന്നാൽ വിശുദ്ധനായ പൗലോസായി തീരുവാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം ഒരു മാറ്റം പൗലോസ് ശ്ലീഹയുടെ ജീവിതത്തിൽ കൊടുത്തു. പീലാത്തോസിനെ പറ്റി നമ്മൾ സഭയുടെ ഏടുകളിലും ചരിത്രത്തിന്റെ ഏടുകളിലും കാണുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. പീലാത്തോസിനെ പറ്റിയുള്ള ഒരു ചിന്താഗതി ഇങ്ങനെയാണ്. നിങ്ങൾക്കറിയാവല്ലോ കോപ്റ്റിക് ചർച്ചില് പീലാത്തോസിനെ വിശുദ്ധനായിട്ടാ കരുതുന്നത്. ഞാൻ ഈ അടുത്തിടയിലൊക്കെ അത് മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കിയപ്പോ അങ്ങനെ ഒരു സാധ്യതയെ പറ്റി ഞാനും കൂടെ ചിന്തിക്കുമായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാധ്യത നിൽക്കുന്നുണ്ട്. പീലാത്തോസ് സെയിന്റ് പൈലറ്റ് എന്നാ കോപ്റ്റിക് ചർച്ചില് പീലാത്തോസിനെ പരിശുദ്ധന്മാരുടെ ഇടയിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം തന്നെ പീലാത്തോസിനുണ്ട് കോപ്റ്റിക് ചർച്ചില്. നമുക്കറിയാം യേശു ക്രിസ്തുവിനെ കഴുമരത്തിലേക്ക് എറിഞ്ഞു കൊടുത്തു, അതിന്റെ കുറ്റം കൈ കഴുകി അതിൽ നിന്ന് കുറ്റവിമുക്തനായ വ്യക്തിയാണ് പീലാത്തോസ് എന്ന് പറയുന്നത്. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് മാറിയത് അവരുടെ ഇടയിലുള്ള ലെജൻഡ് ഇങ്ങനെയാണ്. പീലാത്തോസിന്റെ ഭാര്യ നമുക്കറിയാം യേശു ക്രിസ്തു മൂലം സ്വപ്നത്തിൽ വിഷമിച്ചിരുന്ന യേശു ക്രിസ്തു തന്റെ ഹൃദയത്തിൽ യേശു ക്രിസ്തുവിന് പ്രധാന സ്ഥാനം കൊടുത്തിരുന്ന ആ ഭാര്യ അവള് യേശു ക്രിസ്തുവിന്റെ പിൻഗാമിയായി തീർന്നുവെന്നും പിന്നീട് അവരിലൂടെ പീലാത്തോസും ചെയ്ത കുറ്റത്തെ പറ്റി അനുദപിച്ച് വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നു എന്നുമുള്ളതാണ് അതിന്റെ ചുരുക്കത്തിലുള്ള അതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ചിന്താഗതി. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാധ്യതയുണ്ട്. എന്തുകൊണ്ടായിക്കൂടാ, അങ്ങനെ ഒരു സാധ്യത തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളത് പൗലോസിന്റെയും ഞാൻ മുമ്പ് പറഞ്ഞവരുടെ ഒക്കെ ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ സാധ്യമാണ്. ഒരു മെറ്റാമോർഫിസ് എന്നുള്ള വാക്ക് നമുക്ക് പരിചിതമാണ്. ചില പോലും അലിയുന്നതായ ഒരു സംഭവമാണത്. ഇത്ര കഠിനമായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു മണൽത്തരി പോലെ മാറുവാൻ സാധിക്കുന്ന, ഒടിഞ്ഞില്ലാതെയായി തീരുവാൻ സാധിക്കുന്ന ഒരു ഡീപ്പ് ട്രാൻസ്ഫോർമേഷൻ ആണ് മെറ്റാമോർഫിസ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു മെറ്റാമോർഫിസ് തീർച്ചയായിട്ടും സാധ്യമാണ്. അങ്ങനെയുള്ളവരെയാണ് വിശുദ്ധർ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ളവര് പൗലോസ് ശ്ലീഹ പറഞ്ഞ പോലെ പറയും, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലത്രേ. ദൈവത്തിന്റെ ഭൂമിയിലെ പൗരന്മാരാണ് ഓരോ വിശുദ്ധന്മാരും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. എങ്ങനെ അവരെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അവര് ജീവിതത്തിൽ പുലർത്തുന്ന ഒരു ഡിഫറൻസ് ഉണ്ട്. എപ്പോഴും അവര് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുമെന്നുള്ളതാ. ഈ വിശുദ്ധർ എന്നുള്ള ഇതിന്റെ എറ്റിമോളജി നമ്മൾ എടുത്താൽ ഹഗിയോസ് എന്നൊരു വാക്ക് നമ്മൾ കാണുന്നു. ഹഗിയോസ് എന്ന് പറഞ്ഞാൽ ദ ഹിസ്റ്ററി ഓഫ് ദ സെയിൻസ് എന്ന, വിശുദ്ധന്മാരുടെ ചരിത്രമാണ് ഹഗിയോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വിശുദ്ധരായി തീരുവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഹഗിയോസ് എന്ന വാക്കിന്റെ അർത്ഥം ബി ഡിഫറെന്റ് എന്നാണ്. അൺലൈക്ക് എന്നോ അതർനെസ് എന്നോ ഒക്കെ അർത്ഥമുണ്ട്. ബി ഡിഫറെന്റ്, ഒന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുക. അങ്ങനെ വരുമ്പോൾ വിശുദ്ധിയുടെ ആരംഭം അവിടെ തന്നെയാണ്. നമുക്കറിയാം വിശുദ്ധരായിട്ട് ക്രിസ്ത്യാനിറ്റി നമ്മൾ ചിന്തിക്കുന്നത് ഹോളി ഇന്നസെൻസ് മുതലാണ്, ശിശു സഹോദരന്മാർ മുതൽ. ഡിസംബർ 27-ാം തീയതി യേശുക്രിസ്തുവിന് പകരം ഹെരോദ രാജാവ് കൊന്ന ശിശു സഹോദരന്മാരെ മുതൽ നമ്മൾ ഓർത്ത് തുടങ്ങുന്നുണ്ട്. യേശുക്രിസ്തുവിന് വേണ്ടി യാഗമായിട്ട് തീരുന്നവരാ. 50-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തങ്ങളെ തന്നെ യാഗം കഴിച്ച് എനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാരെ എന്നുള്ള ഒരു ചിന്താഗതി കാണുന്നുണ്ട്. തങ്ങളെ തന്നെ യാഗം കഴിച്ച്, തങ്ങളെ തന്നെ യാഗമായി അർപ്പിച്ച് വിശുദ്ധീകരിക്കപ്പെട്ടവരെ വിശുദ്ധന്മാരെന്ന് തിരുവചനം ഓർപ്പിക്കുക. 16-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ എന്ന് കാണുന്നു. അപ്പം തീർച്ചയായിട്ടും ദൈവത്തിന്റെ സന്നിധിയിൽ അവര് യാഗമായിട്ട് സമർപ്പിക്കുക. നമുക്ക് ചിലരെ പറ്റി ചില ആന്റിസിപ്പേഷൻസ് ഒക്കെ ഉണ്ട്. ഇയാള് ഒന്നും വിട്ടുകൊടുക്കില്ല, ഇയാള് നാശത്തിലേക്ക് പോകുന്നു തുടങ്ങി, ഇയാള് രക്ഷപ്പെടാൻ സാധ്യതയില്ല തുടങ്ങി. അതൊക്കെ നമ്മുടെ ആന്റിസിപ്പേഷൻസ്. എന്നാൽ അവരങ്ങനെയല്ല എന്ന് അവർ തങ്ങളുടെ ജീവിതം കൊണ്ട് തെളിയിക്കുന്നുണ്ട്. വിശുദ്ധരായ മനുഷ്യരാ അവര്. അവര് തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മുഖം പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും അവര് വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് വയ്ക്കുന്നു. പഴയ നിയമത്തിൽ നിന്ന് ആദ്യത്തെ ഉദാഹരണം നമുക്കറിയാം, ഭൂമിയിൽ ഏറ്റവും വലിയ ചതിയിൽപ്പെട്ടയാളാണ് ഏശാവ്. യാക്കോബ് പിറക്കുന്ന സമയം തന്നെ ഏശാവിന്റെ കുതികാൽ പിടിച്ചിരുന്നു എന്നുള്ള നമുക്കറിയാം. അങ്ങനെയാണ് യാക്കോബിന് ഉബായി എന്നുള്ള അർത്ഥത്തിൽ യാക്കോബ് എന്നുള്ള പേര് ലഭിക്കുന്നത്. യാക്കോബ് ഏശാവിനെ ഒന്നുമില്ലാത്തവനാക്കി. സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. യാക്കോബ് ഏശാവിനെ ഒന്നുമില്ലാത്തവനാക്കി, എല്ലാ അർത്ഥത്തിലും, അവന്റെ മനസ്സിലും ശരീരത്തിലും എല്ലാം ഉണ്ടായിരുന്ന സർവ്വതും നീക്കിക്കൊണ്ട്, സാമ്പത്തികമായിട്ടുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, അനുഗ്രഹങ്ങൾ പോലും പിതാവിൽ നിന്ന് പിടിച്ചു മേടിച്ച് യാക്കോബ് ഏശാവിനെ ഒന്നുമില്ലാത്തവനാക്കി എന്നുള്ളത് അറിയാം. കുറേ വർഷങ്ങൾക്ക് ശേഷം യാക്കോബിന് അല്പം വെളിച്ചം ലഭിക്കുന്ന സമയത്ത് ജ്യേഷ്ഠനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി വരുന്നതായ ഒരു സന്ദർഭം ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം ഈ ജ്യേഷ്ഠൻ തന്നോട് ഏത് രീതിയിൽ പെരുമാറുമെന്നുള്ള സംശയം മൂലം ആദ്യം ആടുമാടുകളും കന്നുകാലികളും സമ്മാനങ്ങളും കാഴ്ചകളും ഒക്കെ കൊണ്ട് ചേട്ടൻ പ്രീതിപ്പെടുമെന്നുള്ള ചിന്തയിൽ ഏറ്റവും കുറെ ദാനങ്ങളും കാഴ്ചകളും സമ്മാനങ്ങളും ഒക്കെ അദ്ദേഹം നിർത്തി. അതിന്റെ തൊട്ടുപുറകില് ദാസിമാരെയും അവരുടെ മക്കളെയും നിർത്തി. അതിന്റെ പുറകില് ലേയായെയും മക്കളെയും നിർത്തി. അതിന്റെ പുറകില് റാഹേലിനെയും യോസഫിനെയും നിർത്തി. അതിന്റെയും പിന്നിലാണ് യാക്കോബ് നിന്നിട്ട് യേശാവിനെ കാണാനായിട്ട് ഓടി വരുന്ന ഒരു സംഭവം ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ യേശാവിന്റെ ജീവിതത്തിലോ, യേശാവ് ഈ കാഴ്ചകളിലോ മറ്റൊന്നിലുമോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. യേശാവോടെ അതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല. യേശാവിന്റെ ജീവിതം ഒരു വിശുദ്ധ ജീവിതമാണെന്ന് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശാവ് ഓടി വന്ന് അവനെ എതിരേറ്റു, ആലിംഗനം ചെയ്തു, അവന്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു, രണ്ടുപേരും കരഞ്ഞു. യേശാവ് ഓടി വന്നു സമ്മാനങ്ങൾക്കിടയിലൂടി. ഈ സമ്മാനങ്ങളൊന്നും യേശാവിനെ സ്പർശിച്ചേ ഇല്ല. ആ സമ്മാനങ്ങൾക്കിടയിലൂടി യേശാവ് ഓടി വന്ന്, ജ്യേഷ്ഠനെ കാണുവാനുള്ള, അനിയനെ കാണുവാനുള്ള അദമ്യമായ ആഗ്രഹം കൊണ്ട് അവൻ ഓടി വന്ന് അവനെ എതിരേറ്റ് അവനെ ആലിംഗനം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അപ്പോൾ യാക്കോബ് പറയുന്നതായ ഒരു മറുപടിയാണ് 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുന്നു. ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണും. അപ്പോൾ ഏശാവിനെ പറ്റി യാക്കോബിനുണ്ടായിരുന്ന ആന്റിസിപ്പേഷൻസ് എല്ലാം മാറിപ്പോയി. ഏശാവിനെ പറ്റി യാക്കോബിനുണ്ടായിരുന്ന മുൻവിധികളെല്ലാം മാറിപ്പോയി. അപ്പോൾ ദൈവത്തിന്റെ മുഖം അവൻ പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ അവനാണ് വിശുദ്ധൻ. 2-ാമത്തെ സംഭവം നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന്റെ സമയത്താണ്. ശതാധിപൻ നിൽക്കുകയാണ്. ധാരാളം പേര് ക്രൂശിൽ മരിക്കുന്ന ഈ ശതാധിപൻ എത്രയോ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. എല്ലാവരും പഴി പറഞ്ഞുകൊണ്ടും ദ്രാഗിക്കൊണ്ടും നിന്ന പറഞ്ഞുകൊണ്ടുമൊക്കെയാ തന്റെ ജീവിതം അവസാനിപ്പിക്കുന്ന കുരിശിൽ. എന്നാൽ വളരെ ശാന്തമായിരിക്കുന്ന മുഖത്തോടുകൂടി, ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിനെ ശതാധിപൻ കാണുകയാണ്. ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുന്ന ക്രിസ്തു, മറ്റുള്ളവരുടെ അജ്ഞതയ്ക്ക് മാപ്പ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇവർ ചെയ്യുന്നതിനെന്ന് അറിയാതിരിക്കാൻ ഇവരോട് ക്ഷമിക്കണമേ, മറ്റുള്ളവരുടെ അറിവില്ലായ്മയ്ക്ക് പോലും മാപ്പ് ചോദിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണുകയാണ്. അപ്പൊ അവൻ പറഞ്ഞു, സെർട്ടൻലി ഹി വാസ് ദ സൺ ഓഫ് ഗോഡ്. ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു. മത്തായിയുടെ സുവിശേഷം 27:54 വാക്യത്തിൽ നമ്മൾ അത് കാണുന്നുണ്ട്. ദൈവപുത്രനാണെന്ന് ഏറ്റു പറയുന്നു. കുദോശിത്വ പെരുന്നാളിലും നമ്മൾ വായനകളിൽ കേട്ടത് അത് തന്നെയാ. പത്രോസ്ലീഹ, നീ സാക്ഷാൽ ദൈവപുത്രനാണെന്ന് യേശു ക്രിസ്തുവിനെ ഏറ്റു പറയുന്ന കാര്യം. ദൈവത്തിന്റെ മുഖം പ്രതിഫലിപ്പിക്കുന്നവൻ ദൈവപുത്രൻ തന്നെയാ. യേശാവ് ദൈവത്തിന്റെ മുഖം പ്രതിഫലിപ്പിച്ചുവെങ്കിൽ അവൻ ദൈവത്തിന്റെ മുഖം തന്നെയാ പ്രതിഫലിപ്പിക്കുന്നത്. അപ്പൊ എനിക്കും നിങ്ങൾക്കുമുള്ള ആഹ്വാനം ഇത് തന്നെയാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മുഖം പ്രതിഫലിപ്പിക്കുവാനായിട്ട് സാധിക്കണം. സഭ അതിനുവേണ്ടിയാണ് കുദോശിത്വ പെരുന്നാളോടുകൂടി സഭയുടെ ആണ്ടടക്ക ആരാധന ആരംഭിക്കുന്നത്. യോശുവയുടെ പുസ്തകം 7:16 വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെ തന്നെ വിശദീകരിച്ചാൽ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം നടക്കും. നിങ്ങളെ തന്നെ വിശദീകരിച്ചാൽ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം നടക്കും. അതിനുവേണ്ടിയുള്ള ആഹ്വാനമാ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു കേട്ട 1 Petros 2:1 വാക്യങ്ങളിൽ, എല്ലാ വ്യാജഭാവം, അസൂയ, നുണ, എല്ലാ ദുഷ്ടത, ചതിവ് എല്ലാം നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മയമില്ലാത്ത പാൽകുടിപ്പാൻ വാഞ്ചിപ്പി. നമ്മള് തിരുവചനം ധ്യാനിക്കുക വഴി, നമ്മൾ സഭാജീവിതത്തിലൂടെ നോയമ്പ് ഉപവാസത്തിലൂടെ കടന്നു പോകുമ്പോ ഈ തിന്മകളൊക്കെ ഒന്ന് ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞിട്ട് ഒരു മെറ്റാമോർഫിസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു ഡീപ് ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് പരമരത്തിരുമേനി നമ്മുടെ മുമ്പിൽ മാതൃകയായിട്ട് നിൽക്കുന്നത്. പ്രത്യേകിച്ച് കുടോശിത്തോയുടെ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന സമയം, പരമരത്തിരുമേനിയുടെ ഓർമ്മ കൊണ്ടാടുന്ന സമയം, വിശുദ്ധരായി നല്ല മനുഷ്യരാകുക എന്നുള്ളതിനേക്കാൾ ഉപരി വിശുദ്ധ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമൊക്കെ പ്രാർത്ഥിക്കുന്നു. ലേവിയ പുസ്തകം 11:44 വാക്യം വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരായിരിക്കണമെന്നുള്ള വലിയ ആഹ്വാനമാണ് ദൈവം നമുക്ക് നൽകുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുടർന്നുള്ള നമ്മുടെ സ്വജീവിതത്തോട് അതിന് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
കുദശിത്തോ ഞായറാഴ്ചയുടെ പ്രാധാന്യവും തുടർന്ന് വരാനിരിക്കുന്ന കുദശിത്തോ സഭയുടെ പ്രതിഷ്ഠയുടെ ഞായറാഴ്ചയാണ് അടുത്ത ഞായറാഴ്ച. ആ കോണ്ടക്സ്റ്റിലും വിശുദ്ധ ജീവിതത്തെപ്പറ്റി പ്രത്യേകിച്ച് വിശുദ്ധനായ പെരുമല തിരുമേനിയുടെ ഓർമ്മ കൊണ്ടാടുന്ന ഈ സന്ദർഭത്തിൽ ആ ദുഃഖന്റെ വിശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടും ലേവിയ പുസ്തകം 11:44 വാക്യം പ്രത്യേകമായിട്ട് ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കണമെന്നുള്ള ഇസ്രായേൽ ദിനത്തോടുള്ള ആഹ്വാനം അത് ഉൾക്കൊണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പി സി ജോർജ് നടത്തിയ അനുഗ്രഹീതമായ ധ്യാനത്തിനായിട്ട് അവിടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുക. ഈ സുറിയാനിയിൽ നമ്മൾ ഖദീസ് എന്നാണല്ലോ വിശുദ്ധി എന്നുള്ളതിന് പറയുന്നത്, ഖദീസ്. അതിന്റെ എബ്രായ പദം ഖദോഷ് എന്നുള്ള വാക്കിന്റെ അർത്ഥം വേർതിരിക്കപ്പെട്ടതെന്നാണ് ഖദോഷ് എന്ന പദത്തിനർത്ഥം. അപ്പോ ഒരു എന്തെങ്കിലും സാധാരണമായ ലൗകികമായതിൽ നിന്ന് വേർതിരിക്കപ്പെട്ട് ദൈവികമായിട്ട് ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടിരിക്കുന്നതിനെയാണ് വിശുദ്ധം എന്ന് പറയുന്നത്. ആ വാക്കിന്റെ അർത്ഥം അതാണ്. ഖദോഷ് എന്ന് പറഞ്ഞാൽ സെറ്റ് അപാർട്ട്, പ്രത്യേകമായിട്ട് മാറ്റി വച്ചിരിക്കുന്ന, വേർതിരിക്കപ്പെട്ട്. നമ്മൾ ഈ വിശുദ്ധന്മാരുടെ പ്രമേയ ചിത്ര വായിക്കുമ്പോ കേൾക്കുന്നല്ലേ, ശമൂവേലിനെയും എറമിയായെയും പോലെ ഉദരത്തിൽ വച്ച് തന്നെ വേർതിരിക്കപ്പെട്ടു, ഉദരത്തിൽ വെച്ച് തന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. വിശുദ്ധ ജീവിതത്തിലേക്ക് വരുമ്പോ സത്യത്തിൽ അത് ഗൗരവം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. വളരെ ചെറുപ്പത്തിലെ മുതൽ തന്നെ ദൈവികമായി ജീവിക്കുവാനുള്ള ഒരു വേർതിരിവ് നമുക്കുണ്ടാകണം. നമ്മളിപ്പോ ഈ കുഞ്ഞുങ്ങള് അമ്മയുടെ ഉദരത്തിൽ വളരുമ്പോ സത്യത്തിൽ അതിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. മെഡിക്കൽ ചെക്കപ്പ് റെഗുലർ ആയിട്ട് നടത്തും. അമ്മ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തില്, അമ്മ റെസ്റ്റ് എടുക്കുന്ന കാര്യത്തില്, ഇതിലെല്ലാം ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ ഈ കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവികമായി വേർതിരിക്കപ്പെടണം എന്നുള്ള ചിന്ത നമുക്കുണ്ടോ എന്നുള്ളത്, വച്ച് പറഞ്ഞല്ലോ ഈ ഓരോരുത്തരും വളർന്നു വരുന്നത് നല്ലവരായിട്ട് വളർന്നു വരണമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ വിശുദ്ധരായിട്ട് വളർന്നു വരണമെന്നുള്ളതാണ് പ്രാധാന്യമുള്ള സംഗതി, അതാണ് പ്രധാനപ്പെട്ടത്. പക്ഷെ അത് ആ വിശുദ്ധരായിട്ട് വളർന്നു വരണമെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ തന്നെ ഈ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഒരു വേർതിരിവുണ്ടെന്നാണ് നമ്മുടെ വേദശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ വേദപുസ്തകവും വേദശാസ്ത്രവും എല്ലാം പഠിപ്പിക്കുന്ന അതാ. പരുമല തിരുമേനിയുടെ ഒക്കെ 10-ാമത്തെ വയസ്സിൽ ഷമാശനായി സഭ. 10-ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തെ സഭയുടേക്ക് വേണ്ടി വേർതിരിക്കണമെന്ന് സഭ തീരുമാനിച്ചു. അതിന്റെ കാരണം ഉദരത്തിൽ വെച്ച് തന്നെ ഈ കുഞ്ഞ് വേർതിരിക്കപ്പെട്ടതായിരുന്നു. ഉദരത്തിൽ വെച്ച് തന്നെ വേർതിരിക്കപ്പെട്ട ജനിച്ചതായിരുന്നു. ആ അമ്മ ഈ കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് തന്നെ വേർതിരിക്കപ്പെട്ടവനായിട്ട് കണ്ടു. ഈ ഞാനീ പറഞ്ഞ സാധാരണ നമ്മൾ ചെയ്യുന്ന ഈ മുൻകരുതലുകളെല്ലാം തന്നെ ഒരു കുഞ്ഞിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് മുൻകരുതലുകളെല്ലാം തന്നെ എടുക്കുന്നതോടൊപ്പം തന്നെ ആത്മീയമായ ചിന്തകളും ആത്മീയമായ ഉച്ചാരണങ്ങളും ആത്മീയമായ കാര്യങ്ങളും ഒക്കെ ഈ അമ്മ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യേണ്ടതും പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുപോലെ തന്നെയാണ് ഈ കുഞ്ഞ് ജനിച്ചു വളർന്ന് കഴിയുമ്പോഴും എന്തൊക്കെ ചോയ്സാണ് നമ്മൾ കൊണ്ടു കൊടുക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാ ടി വിയിലും മോണിറ്ററി. ഇപ്പൊ ഒരു കുഞ്ഞ് വളർന്നു കഴിയുമ്പോ ഇപ്പൊ കുട്ടികളുടെ ഒക്കെ അടുത്ത് ചെന്ന് കഴിയുമ്പോ അവർ പറയും ഇപ്പൊ പിള്ളേർക്ക് ഐഫോൺ മതി, കൊച്ചു പിള്ളേർക്ക് കളിക്കാൻ ഐഫോൺ മതി, ടോയ്സ് ഒന്നും വേണ്ട, ഇപ്പൊ അവർക്ക് ഐഫോൺ മതി അതിനകത്ത്. അപ്പൊ അവർ കളിക്കുന്നതും അവർ കാണുന്ന എല്ലാം ഈ ലൗകികമായിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നതും കൊടുക്കുന്നതും എല്ലാം. അതാ എല്ലാ കാര്യങ്ങളും അതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. കുഞ്ഞിന് എന്താണ് വേണ്ടത് അതൊക്കെ നമ്മൾ വളരെ അഭിമാനത്തോടെ പറയുകയും ചെയ്യുന്നുണ്ട്. 2 വയസ്സുള്ള കുട്ടി ഐഫോൺ ഹാൻഡിൽ ചെയ്യുന്നതിന് നമ്മൾ അഭിമാനത്തോടെ പറയുന്നുണ്ട്. പറ്റുമെങ്കിൽ അത് ഒരു 2 വയസ്സുള്ള കുട്ടി ഒരു ഐഫോണോ അല്ലെങ്കിൽ ഒരു 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 ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റോ കൈകാര്യം ചെയ്യുന്നതിന് അതിനെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടാനും നമ്മൾ ശ്രമിക്കാറുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു കൊച്ചു കുഞ്ഞ് ഒരു ഹെഡ്ഫോൺ ഡെലിവറിയുണ്ട്, ഹെഡ്ഫോണും ഒക്കെ വെച്ച് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്നത് അത് റെക്കോർഡ് ചെയ്ത് ഐഫോ യൂട്യൂബിലിട്ട് ഇങ്ങനെ കാണുന്നത് കണ്ടു. അപ്പൊ ഇതൊക്കെ നമ്മൾ അഭിമാനത്തോടെ കാണുന്നുണ്ട്. ഓരോ ലൗകികമായ കാര്യങ്ങളിൽ ഓരോ കുഞ്ഞും വളർന്നു വരുമ്പോൾ കാണിക്കുന്ന താല്പര്യവും ഉൽപ്പത്തിയും എല്ലാം അഭിമാനത്തോടെ നമ്മൾ കാണുന്നു. പക്ഷെ ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ നാം സമൂഹമായിട്ട് നാം പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ആധ്യാത്മിക കാര്യങ്ങൾക്ക് വേണ്ടി ഈ കുഞ്ഞിനെ എങ്ങനെ നാം വേർതിരിക്കുന്നു എന്നുള്ളത് ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു സംഗതിയാണ്. എന്നിട്ട് സത്യത്തിൽ വരുന്നത് ഈ പ്രായമായി കഴിയുമ്പോൾ വളർന്നു കഴിഞ്ഞ പ്രായമായി കഴിയുമ്പോ നമ്മൾ പറയും സഭ ശരിയായില്ല, അച്ഛന്മാര് ശരിയായില്ല, പള്ളി ശരിയായില്ല, സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകർ ശരിയായില്ല, അതുകൊണ്ട് എന്റെ കുഞ്ഞ് തെറ്റിപ്പോയി എന്ന് പറയും. വേർതിരിക്കുക, കാതോഷ് എന്ന പദത്തിന്റെ അർത്ഥം വേർതിരിക്കപ്പെട്ടത്. എപ്പോൾ വേർതിരിക്കപ്പെട്ടത്? അമ്മയുടെ ഉദരത്തിൽ വെച്ച് തൻ മുതൽ വേർതിരിക്കപ്പെട്ടത്. അന്നു മുതലുള്ള വേർതിരിവ്, ഒരു കുഞ്ഞ് വളർന്നു അമ്മയുടെ ഉദരത്തിൽ വളർന്നു വരുമ്പോൾ മുതൽ ഈ കുഞ്ഞ് വിശുദ്ധനായിരിക്കണം എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അല്ലാതെ കോളേജിലൊക്കെ പോയി പിള്ളേര് തെറ്റിലേക്ക് ചായാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ഒരു സന്ദർഭത്തിൽ മാത്രം ഉണ്ടാകേണ്ട ഒരു ബോധ്യമല്ലത്. കുഞ്ഞുങ്ങൾ തെറ്റിലേക്ക് ചായാൻ സാധ്യതയുണ്ട് എന്ന് അല്ലെങ്കിൽ പ്രായപൂർത്തിയായി ഇതിന് തെറ്റിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്ന് ഉണ്ടാകുമ്പോൾ തോന്നേണ്ട ഒരു ബോധ്യമല്ല വേർതിരിവ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ. അതുകൊണ്ട് വിശുദ്ധന്മാരുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ വേർതിരിക്കപ്പെട്ട പറയും. അവരൊക്കെ അന്ന് മുതലേ വേർതിരിക്കപ്പെട്ടു. അതുകൊണ്ട് അങ്ങനെയാണ് ഖാദോഷ്, ഖദീജ് എന്ന പദത്തിന്റെ റൂട്ട് മീനിങ് അതാണ്, വേർതിരിക്കപ്പെട്ടത്. വേർതിരിക്കപ്പെട്ടു, ലൗകികമായതിൽ നിന്നും വേർതിരിക്കപ്പെട്ടു, വിശുദ്ധമായതിനു വേണ്ടി വേർതിരിക്കപ്പെട്ടു. ആ ഒരു ഒരു ചിന്തയാണ് പ്രത്യേകമായിട്ടും നമ്മൾക്ക് ഈ കുതിശ്ശീസ പെരുന്നാളിന്റെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ സഭയുടെ ശുദ്ധീകരണത്തിന്റെ പെരുന്നാൾ നാം കൊണ്ടാടുകയും അടുത്ത ഞായറാഴ്ച സഭയുടെ സമർപ്പണത്തിന് വേണ്ടി നാം ഒരുങ്ങുകയും ചെയ്യുന്ന, നമ്മുടെയൊക്കെ സമർപ്പണത്തിന് വേണ്ടി നാം ഒരുങ്ങുകയും ചെയ്യുന്ന ഈ അനുഗ്രഹീതമായ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിനെ ഭരിക്കേണ്ടത്, നാം ചിന്തിക്കേണ്ടത്, ധ്യാനിക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. എല്ലാവരും അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദി, പി സി ജോർജച്ഛനോടുള്ള പ്രത്യേകമായ സന്തോഷവും നന്ദിയും നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ പ്രത്യേകം അറിയിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും ആയിരിക്കും.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുൻപായി പാട്ടുപുസ്തകത്തിലെ 356-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. ആശിഷ മാരിയുണ്ടാകും ആനന്ദ വാഗ്ദത്തമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി നമ്മുടെ മേൽ ആവർത്തിക്കുവാനും പ്രത്യേകിച്ച് നമ്മൾ സമർപ്പിക്കുന്ന എല്ലാ രോഗികളുടെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ആശ്വാസവും സൗഖ്യവും ലഭ്യമാകുവാനും നമ്മുടെ ഭവനങ്ങളിൽ ദൈവസാന്നിധ്യത്താൽ നിറയുവാനും ഈ ഗാനം പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 356-ാമത്തെ ഗീതം ആശിഷ മാരിയുണ്ടാകും ആനന്ദ വാഗ്ദത്തം.
ആശിഷ മാരിയുണ്ടാകും ആനന്ദ വാഗ്ദത്തമേ, മേൽ നിന്നോ രക്ഷകൻ നൽകും ആശ്വാസ കാലങ്ങളെ. ആശിഷ മാരി ആശിഷം ചെയ്യണമേ, കൃപകൾ വീഴുന്നു ചാറി വന്മഴ ദൈവമേ. ആശിഷ മാരിയുണ്ടാകും വീണ്ടും നല്ലുണർവുണ്ടാം, കുന്നു പള്ളങ്ങളിന്മേലും വന്മഴയിൽ സ്വരം കേ. ആശിഷമാരിയുണ്ടാകും ഹാഗർത്ത ഞങ്ങൾക്കും താ, ഇപ്പോൾ നിൻ വാഗ്ദത്തമോർത്തു നൽവാരം തന്നിടുക. ആശിഷമാരി ആശിഷം ചെയ്യണമേ, കൃപകൾ വീഴുന്നു ചാറി വന്മഴ ദൈവമേ. ആശിഷമാരിയുണ്ടാകും എത്ര നന്നിന്നോ പെയ്യിൽ പുത്രന്റെ പേരിൽ തന്നാലും, ദൈവമേ ഇന്നേരത്തിൽ ആശിഷമാരി ആശിഷം ചെയ്യണമേ, കൃപകൾ വീഴുന്നു ചാറി വന്മഴ ദൈവമേ. ആശിഷ മാരിയുണ്ടാകും ആനന്ദ ഭക്തസമേ മേൽ നിന്നും രക്ഷകും ആശ്വാസ കാലങ്ങളെ
ഹലോ രാജേഷ് അജൻ. ഹലോ ഹലോ
അച്ഛൻ ലൈനിലില്ല.
ലൈനിലില്ല. ഓക്കെ, പ്രാർത്ഥിക്കാം. ഈ ദിവസത്തിന്റെ എല്ലാ കൃപകളും പരിശുദ്ധാത്മ ദാനങ്ങൾക്കുമായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പ്രത്യേകമായി പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നവരുടെ പേരുകൾ വായിക്കുന്നു. മറിയാമ്മ മാത്യു, എല്ലാ ദിവസവും നമ്മുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നയാളാണ്. ഇന്ന് രാവിലെ സർജറിക്ക് വിധേയാകുന്നു. പ്രത്യേകമായിട്ട് സർജറിയുടെ കാര്യങ്ങളൊക്കെ എല്ലാം ഭംഗിയായിട്ട് നടക്കുവാനും പരിപൂർണമായ സൗഖ്യം പ്രാപിക്കാനും പ്രത്യേകമായി നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പ്രാർത്ഥിച്ച ആൻ മേരി എന്ന കുഞ്ഞിന്റെ ഹാർട്ട് സർജറി കഴിഞ്ഞു. പ്രത്യേകിച്ച് കുഞ്ഞ് സൗഖ്യം പ്രാപിച്ചു. തുടർന്നും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് മാതാവ് സംസാരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ മറിയാമ്മ, അതോടൊപ്പം ലില്ലിക്കുട്ടി ജോസഫ്, കുഞ്ഞുമോൾ, കുഞ്ഞമ്മ ഫിലിപ്പ്, പ്രത്യേകമായി നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. ദൈവസന്നിധിയിൽ അവരെ സമർപ്പിക്കാം. കൂട്ടായ പ്രാർത്ഥനയ്ക്കായി ഹലോ കേൾക്കാം. ഹലോ കേൾക്കാം.
ഫോണിന്റെ ഒക്കെ തകരാറാണ് തോന്നുന്നത് എനിക്ക്. ഇപ്പോഴൊക്കെ ശരിയാൻ തോന്നുന്നു. പേരുകളോട് ഓർക്കാനായിട്ടുള്ളത് ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ചികിത്സയിലായിരിക്കുന്ന രാജി, അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച ബ്രെയിൻ ട്യൂമറിന്റെ സർജറിക്ക് വേണ്ടി ഒരു സഹോദരി വരുമെന്നും ഇവരെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഇങ്ങനെ തോർത്ത് പ്രാർത്ഥിക്കാം. ബാറച്ചുമോർ, നിങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള സ്വർഗീയ ദൈവമേ, കണ്ണുനീരോട് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നവരുടെ ഹൃദയം മുമ്പലങ്ങളെ തിരിച്ചടങ്ങിയ സ്പർശനത്തിൽ കൂടിയും നോട്ടത്തിൽ കൂടിയും സൗഖ്യം നൽകുവാൻ തക്കവണ്ണം തിരുമനസ്സലി എന്ന അങ്ങയുടെ സന്നിധിയിൽ കുറവുള്ളവരും കുറ്റമുള്ളവരുമായി ഞങ്ങൾ ഈ സ്നേഹിതരെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുമ്പോൾ അടിയുടെ കുറവുകളും ബലഹീനതകളും ഓർക്കാതെ പ്രാർത്ഥന കേൾക്കുവാൻ തക്കവണ്ണം തിരുമനസ്സലിയണമേ. ഇട്ടുതിരിക്കുന്ന ആരോഗ്യവും സൗഖ്യവും എല്ലാം തമ്പുരാനെ അവിടുന്ന് ചൊരിഞ്ഞു വന്ന ദാനമാണെന്ന് തിരിച്ചറിഞ്ഞ് ഏറ്റവും താഴ്മയോടും വിനയത്തോടും അങ്ങോട്ട് ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. കരുണയല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലല്ലോ. ദൈവം എന്റെ നന്മകളെ പ്രാപ്തിമാക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കണം. ഞങ്ങളുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും അവിടുന്ന് ക്ഷമിക്കണമേ. ഞങ്ങളുടെ മനസ്സുകളെയും ശരീരങ്ങളെയും കഴുകി പിടിപ്പാക്കണമേ. പ്രത്യേകിച്ച് അങ്ങയുടെ ദാസനും ഞങ്ങളുടെ പിതാവുമായ പരിശുദ്ധ പരിവരത്തിലും ഇതിന്റെ മദ്ദേഹത്തിന് അഭയം പ്രാപിച്ചുകൊണ്ട് ഈ ജനങ്ങളിൽ ഞങ്ങൾ പ്രത്യേകമായിട്ട് അങ്ങയുടെ അടുത്ത് വരുവാൻ തക്കവണ്ണവരെ ആയില്ല. മഹാപരിശുദ്ധന്റെ നിരന്തരമായ ധ്യാനവും പ്രാർത്ഥനയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള ആ പിതാവിന്റെ അർപ്പണവും സ്വീകരിപ്പാൻ തക്കവണ്ണം തിരുമനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രസംഗത്തിൽ കേട്ടതുപോലെ
നല്ലവരായിട്ട് ജീവിക്കുന്നു എന്നതിനേക്കാളത്തെ അപ്പുറമായി വിശുദ്ധരായിട്ട് ജീവിക്കാൻ തക്കവണ് ഞങ്ങളെ സഹായിക്കണമേ. അശുദ്ധിയിലേക്ക് അനുനിമിഷം ഞങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവണ്ണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും അവിടെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ. പണത്തിന്റെയും സ്വാർത്ഥതയുടെയും ദുർപ്രചരണങ്ങളുടെയും ശരിയല്ലാത്ത ദിശാബോധങ്ങളുടെയും മറ്റുള്ളവരെ നശിപ്പിക്കണം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്നുള്ള പൈശാചിക ചിന്തകളിൽ നിന്നും ദുർവികാരങ്ങളിൽ നിന്നും കാമമോഹങ്ങളിൽ നിന്നും തമ്പുരാനെ ഇതുപോലെ അങ്ങയിൽ നിന്നും ഞങ്ങൾ അകറ്റുന്ന എല്ലാ പൈശാചിക പ്രേരണയിൽ നിന്നും ഞങ്ങളെ അവിടുന്ന് അവരുടെ ബലമുള്ള ഭുജം നീട്ടി സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അച്ചടക്കത്തോടും ദൈവാസന ബോധത്തോടും ജീവിപ്പാനുള്ള എല്ലാ വെളിച്ചവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം. പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥനയിലോർത്ത എല്ലാ രോഗികളെയും വീണ്ടും കർണയുടെ ഒന്നാകെ സമർപ്പിക്കുന്നു. അവിടുന്ന് അവർക്ക് ആശ്വാസമാകണമേ. വേദനയുടെയും അസ്വസ്ഥതയുടെയും പ്രയാസങ്ങളുടെയും മമ്പുരങ്ങളുടെയും മധ്യത്തിലും എല്ലാ വേദനകളെയും മറക്കത്തക്കവണ്ണമുള്ള ദൈവിക സ്പർശനത്തിന്റെ സാന്ത്വനം തിരിച്ചറിയാൻ തക്കവണ്ണം അങ്ങയുടെ കരുണ അവരുടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപകടങ്ങൾ മൂലം ദുഃഖം അനുഭവിക്കുന്നവരും അതുപോലെ തന്നെ ഉറ്റവരുടെ വേർപാട് മൂലം വേദന അനുഭവിക്കുന്ന ആളുകൾ യോഗിന്റെ ഉത്സവത്തിൽ അവിടുന്ന് അർപ്പിച്ചതുപോലെ ദൈവം മുറിക്കുന്നവനും മുറിവ് കിട്ടുന്നവനും ആവുന്നു. ആ മുറിവ് കെട്ടതിന്റെ സ്പർശന സൗഭാഗ്യം അതിന്റെ ആഴത്തിൽ തിരിച്ചറിഞ്ഞതിനെ ആരാധിപ്പാൻ തക്കവണ്ണം എല്ലാവരെയും അവിടുന്ന് സഹായിക്കണം. ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവം അറിയാതെയല്ല അറിഞ്ഞുകൊണ്ടാണെന്നുള്ള ബോധ്യം അവരിൽ ഉറപ്പിക്കുകയും ആ ഒരു ബന്ധത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുവാനും ഏത് വേദനയുടെ തീവ്രതയിലും അങ്ങയുടെ നാമം ഘോഷിപ്പാൻ തക്കവണ്ണമുള്ള ആഴമായ വിശ്വാസത്തിന്റെ തലങ്ങളിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളെയൊക്കെ അവിടെ സഹായിക്കണമേ. അവിടുത്തെ കരങ്ങൾ പിടിച്ചു ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായിട്ട് വിധിക്കുന്ന മക്കളെയൊക്കെ വിശുദ്ധരായിട്ട് വളർത്തുവാൻ തക്കവണ് ഞങ്ങളെ സഹായിക്കണമേ. ആ പരിശുദ്ധിയിലേക്ക് വളർത്തണം എന്നുള്ള ഒരു ലക്ഷ്യബോധത്തോടുകൂടി അവരെ വളർത്താനുള്ള ബോധം മാതാപിതാക്കൾക്ക് പ്രദാനം ചെയ്യണമേ. സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിയെടുക്കുന്ന ഔന്നത്യത്തിലേക്ക് വളർത്തുന്നതിനേക്കാൾ അപ്പുറമായി ആത്മീയ ദിശാബോധം ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ആത്മീയത അന്വേഷിച്ച് അവരെ നയിപ്പാൻ തക്കവണ്ണമുള്ള ആഴമായ ഭക്തി എല്ലാ ദാസർക്കും അവിടുന്ന് പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മദ്യപാനം മൂലം ക്ലേശിക്കുന്ന കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബ ജീവിതത്തിന്റെ ഭദ്രതയെ തകർക്കുന്ന എല്ലാ ദുർപ്രേരണയിൽ നിന്നും അവരെയൊക്കെ അവിടുന്ന് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ ജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർക്കുന്നു. അവിടുന്ന് സാധ്യമാക്കാൻ കൽപ്പിച്ചുകൊണ്ട് പരദേശിയുടെ അനുഭവത്തിൽ നിന്നും മാറി വ്യതിയലിച്ചു പോകുന്ന കുടുംബ ബന്ധങ്ങളെ വീണ്ടും അവിടുന്ന് ഉറപ്പിച്ചുകൊണ്ട് സ്വർഗീയ പർദീസയുടെ സാക്ഷ്യബോധത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന എല്ലാ ആത്മീയവിളിയും അവർക്ക് പ്രദാനം ചെയ്യണമേ. ദൈവം തന്നിരിക്കുന്ന കുടുംബ ജീവിതം പരസ്പര വൈരാഗ്യത്തോടും വിവാഹ മോചനത്തോടുകൂടി നശിപ്പിക്കാനുള്ളതല്ല, അതിനേക്കാൾ ഉപരി ദൈവനാമമാത്രപ്പെടുത്തുവാനുള്ള ആരാധനാലയമായി ഭവനത്തെ കാണുവാൻ തക്കവണ്ണം കുടുംബ ബന്ധങ്ങളെ കാണുവാൻ തക്കവണ്ണം എല്ലാ മക്കളെയും അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ അവരെ ബലപ്പെടുത്തണമേ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് നല്ല മക്കളെ കൊടുത്ത വാഴ്ത്തിയെനിക്ക് ജീവിക്കണമേ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കൾക്ക് അനുയോജ്യ പങ്കാളികളെ നേരിട്ട് അനുഗ്രഹിക്കണമേ. സഭയത്തിന് മുമ്പ് സമർപ്പിക്കുന്നു. സ്വർഗീയ മഹത്വം വിളിച്ചു ഘോഷിക്കുന്ന ആത്മീയാത്യം കൂട്ടമായി ഈ സഭയെയും അതിന്റെ മക്കളെയും അവർ വേർതിരിക്കണമേ. സഭയെ നയിക്കുന്ന പിതാക്കന്മാരെ ഓർക്കുന്നു, പാവാതിരിവരെ ഓർക്കുന്നു, പിതാക്കന്മാരെയൊക്കെ ഓർക്കുന്നു. പ്രത്യേകിച്ച് മദ്രാസന പത്രാസുലത്തേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂവരമ്പുകൾ അനുനിമിഷം മനസ്സിനെ ശരീരത്തെ കൂടിയും ആഴ്ന്നിറങ്ങാനായിട്ട് ശ്രമിക്കുമ്പോഴും അങ്ങയുടെ ബലമുള്ള ഭുജം അവരെ സംരക്ഷിക്കണമേ. ആ കരങ്ങളിൽ നിന്നുകൊണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള ആർജവത്വം അവരുടെ പ്രധാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ സുവിശേഷ സംഘടനകളെയും സഭയുടെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളെയും രൂപാസമർപ്പിക്കുന്നു. ആത്മീയ സംഘടനകളെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രവർത്തിക്കുന്നവരെയും ശുശ്രൂഷിക്കാനൊക്കെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. സഭയുടെ എല്ലാ വിശ്വാസിനി വിശ്വാസികളെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. ഈ പ്രവചനത്തിനൊരു മാതൃകയാകത്തക്കോളം രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ ഭരണാധികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. എബോള പോലുള്ള രോഗം ബാധിച്ചിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മനുഷ്യനെ സമഗ്രമായിട്ട് നശിപ്പിക്കുന്ന സാമൂഹ്യ വിഭവത്തിൽ നിന്നും അവിടുത്തെ ബലമുള്ള പുതിർ നീട്ടി സംരക്ഷിക്കണമേ. ഈ പ്രപഞ്ചം മുഴുവൻ അനുതാപത്തോട് അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരുവാനും അതിൽ കൂടി ആത്മരക്ഷ പ്രാപിക്കത്തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തിയും അങ്ങയുടെ രാജ്യവും ഈ പ്രപഞ്ചത്തിൽ നിലനിൽപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണമേ. പ്രത്യേകിച്ച് പ്രാർത്ഥന സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും തിരുവോപാ സമർപ്പിക്കുന്നു. എല്ലാവരോടും അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കണമേ. ഈ കൂട്ടായ്മയിൽ നിലസിക്കുന്ന സംരക്ഷണവും ദൈവിക സ്നേഹത്തിന്റെ കരുതലും കാവലും ഒക്കെയും എപ്പോഴും നിലനിൽപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. അവിടുന്ന് കൂട്ടായ്മയെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി അല്പമായ അധികമായ സഹായം സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ആത്മീയ ദിനങ്ങൾ കൂടുതൽ വിശുദ്ധിയോട് ഒരുങ്ങത്തക്കവണ്ണം സഭയുടെ സഭയുടെ കൂതോസീത്തോ ഞായറാഴ്ച ഞങ്ങൾ ആഘോഷിച്ചു. അടുത്ത ഞായറാഴ്ച കൂതോസീത്തോ ഞായറാഴ്ച ഞങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും യഥാർത്ഥ പ്രതിഷ്ഠ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാപിതമാകുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഏറ്റവും കൂടി ഞങ്ങളെല്ലാം തിരുവോപാ സമർപ്പിക്കുന്നു. നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്ന് വന്നാൽ സ്തുതിച്ചു കൊടുക്കുവാനായിട്ട് തന്നെ
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന അറുഹായുടെ സംബന്ധവും ആവാസവും ഞങ്ങളെല്ലാവരോടും ഞങ്ങളെന്ന് ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളോടും പ്രത്യേകമായിട്ട് ആശുപത്രികളിലും ഭവനങ്ങളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് അസീന തിരുമേനി, അന്നിരാ വൈദിക ശ്രേഷ്ഠര്, അതോടൊപ്പം നിന്ന് ശ്രേഷ്ഠമായൊരു ദൂതി നൽകിയ അന്നി ടി സി വളച്ചോടുള്ള നന്ദി സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുകയും ഇതിന്റെ നല്ല സഹായ സഹകരണം നൽകുന്ന എല്ലാ വാഴ്ത്തപ്പെട്ട മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇത് റെക്കോർഡ് ചെയ്യുന്ന മനോജ്, അതുപോലെ തന്നെ വേദം സംബന്ധിച്ച രാജൻ, എല്ലാവരോടുള്ള നന്ദി കൂടി അറിയിക്കുന്നു. ദൈവം വാഴ്ത്തി.